കൽപ്പന ഒരു ഉപദേശവും ഒരു ദീപവും ഉപദേശം വെളിച്ചവും പ്രബോധനത്തിന്റെ ശാസനകൾ ജീവന്റെ മാർഗവുമാകുന്നു. അവ ദുഷ്ടസ്ത്രീയുടെ വശീകരണത്തിൽ നിന്നും പരസ്ത്രീയുടെ ചക്രവാക്കുകളിൽ നിന്നും നിന്നെ രക്ഷിക്കും. അവളുടെ സൗന്ദര്യത്തെ നിന്റെ ഹൃദയത്തിൽ മോഹിക്കരുത്. അവൾ കണ്ണിമ കൊണ്ട് നിന്നെ വശീകരിക്കുകയരുത്. വേശ്യാസ്ത്രീ നിമിത്തം പെറുകി തിന്നേണ്ടി വരും. ശിവചാരണി വലിയ ജീവനെ വേട്ടയാടുന്നു. ഒരു മനുഷ്യന് തന്റെ വസ്ത്രം എന്തു പോകാതെ മടിയിൽ തീ കൊണ്ടുവരാമോ? ഒരുത്തൻ കാൽപൊള്ളാതെ തീക്കണയിൽ മേൽ നടക്കാമോ? കൂട്ടുകാരന്റെ ഭാര്യയുടെ അടുക്ക് ചെല്ലുന്നവൻ അങ്ങനെ തന്നെ. അവളെ തൊടുന്ന ഒരുത്തനും ശിക്ഷ വരാതിരിക്കയില്ല. കള്ളൻ വിഷമിച്ചിട്ട് വിഷപ്പെടക്കുവാൻ മാത്രം കട്ടാൽ ആരും അവനെ നിരസിക്കുന്നില്ല. അവനെ പിടികിട്ടിയാൽ അവൻ ഏത് വിധി മടിക്കി കൊടുക്കാം. തന്റെ വീട്ടിലെ വസ്തുവകയും കൊടുക്കാം. സ്ത്രീയോട് വ്യഭിചാരം ചെയ്യുന്നവനോ ബുദ്ധിഹീനൻ. അങ്ങനെ ചെയ്യുന്നവൻ സ്വന്തം പ്രാണനെ നശിപ്പിക്കുന്നു. പ്രഹരവോ മാനോ അവന് ലഭിക്കും. അവന്റെ നിന്ന് മാഞ്ഞു പോകുകയുമില്ല. ജാരശങ്ക പുരുഷന് ക്രോധഹേതുവാകുന്നു. പ്രതികാര ദിവസത്തിൽ അവൻ ഇളക്കുകയില്ല. അവൻ യാതൊരു പ്രതിശാന്തിയും കൈക്കൊള്ളുകയില്ല. എത്ര സമ്മാനം കൊടുത്താലും അവൻ തൃപ്തിപ്പെടുകയുമില്ല. മകനെ, എന്റെ വചനങ്ങളെ പ്രമാണിച്ച് എന്റെ കൽപ്പനകളെ നിന്റെ ഉള്ളിൽ സംഗ്രഹിച്ചു കൊൽക. നീ ജീവിച്ചിരിക്കേണ്ടതിന് എന്റെ കൽപ്പനകളെയും ഉപദേശത്തെയും നിന്റെ കണ്ണിന്റെ കൃഷ്ണമണി പോലെ കത്തുകൊൽക. നിന്റെ വിരലിൽ മേൽ അവയെ കിട്ടുക. ഹൃദയത്തിന്റെ പലകയിൽ എഴുതുക. ജ്ഞാനത്തോടെ നീ എന്റെ സഹോദരി എന്ന് പറയുക. വിവേകത്തോടെ വിവേകത്തിന് സഖി എന്ന് പേര് വിളിക്കുക. അവ നിന്നെ പരസ്ത്രീയുടെ കയ്യിൽ നിന്നും ചക്രവാക്ക് പറയുന്ന അന്യ സ്ത്രീയുടെ വശത്തു നിന്നും കാക്കും. ഞാൻ എന്റെ വീട്ടിന്റെ കിടിവാതുക്കൽ അരിക്കടിയിൽ കൂടി നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പോഷന്മാരുടെ ഇടയിൽ ഒരുത്തിനെ കണ്ടു. യൗവനക്കാരുടെ കൂട്ടത്തിൽ ബുദ്ധിഹീനയായൊരു യുവാവിനെ കണ്ടറിഞ്ഞു. അവൻ വൈകുന്നേരം സന്ധ്യാസമയത്ത് ഇരുട്ടും അന്ധകാരമുള്ള ഒരു രാത്രി അവളുടെ വീടിന്റെ കോണിലരികെ വീതിയിൽ കൂടി നടന്നു. അവരുടെ വീട്ടിലേക്ക് വഴിയെ നടന്നു ചെല്ലുന്നു. പെട്ടെന്ന് ഇതാ വേശ്യ വസ്ത്രം ധരിച്ച ഹൃദയത്തിൽ ഉപായം പൂണ്ടും ഉള്ള ഒരു സ്ത്രീ അവനെ എതിരേറ്റു വരുന്നു. അവൾ മോഹപരവശയും കനിഷ്ഠക്കാരുതിയുമാകുന്നു. അവളുടെ കാൽ വീട്ടിലടങ്ങിയിരിക്കയില്ല. ഇപ്പോൾ അവളെ വീതിയിലും പിന്നെ വിശാല സ്ഥലത്തും കാണാം. ഓരോ കോണിലും അവൾ പതിയിരിക്കുന്നു. അവൾ അവനെ പിടിച്ചു ചുംബിച്ചു. ലജ്ജ കൂടാതെ അവനോട് പറയുന്നത്, എനിക്ക് സമാധാനയാകുന്നുണ്ടായിരുന്നു. ഇന്ന് ഞാൻ എന്റെ നേർച്ചകളെ കഴിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ നിന്നെ കാണുവാൻ ആഗ്രഹിച്ചു. നിന്നെ എതിരേൽപ്പാൻ പുറപ്പെട്ട് നിന്നെ കണ്ടെത്തിയിരിക്കുന്നു. ഞാൻ എന്റെ കട്ടിൽ മേൽ പർവ്വതാനികളും മിശ്രയിൻ നൂൽ കൊണ്ടുള്ള വരിയൻ പടങ്ങളും വിരിച്ചിരിക്കുന്നു. മൂറുപകലും ലബങ്കുവും കൊണ്ട് ഞാൻ എന്റെ മെത്ത സുഗന്ധമാക്കിയിരിക്കുന്നു. വരികാവലക്കുവോളം നമുക്ക് പ്രേമത്തിൽ രമിക്കാം. കാമര വികാസങ്ങളാൽ നമുക്ക് സുഖിക്കാം. പുരുഷൻ വീട്ടിലുള്ള ദൂരയാത്ര പോയിരിക്കുന്നു. പണമടിശീല കൂടെ കൊണ്ടുപോയിട്ടുമില്ല. പൂർണമാസിക്കെ വീട്ടിൽ വന്നെത്തുകയുള്ളൂ. ഇങ്ങനെ എറിയൊരിമ്പു വാക്കുകളാൽ അവൾ അവനെ വശീകരിച്ച് അധരവാത്സര്യം കൊണ്ട് അവനെ നിർബന്ധിക്കുന്നു. അറുക്കുന്നിടത്തേക്ക് കാളയും ചെങ്ങലയിലേക്ക് ഘോഷനും പോകുന്നത് പോലെയും പക്ഷി ജീവഹാനിക്കുള്ളതെന്നറിയാതെ കെണിയിലേക്കും ബന്ധപ്പെടുന്നത് പോലെയും കരളിൽ അത്തം തറയ്ക്കുവോളം അവൻ അവളെ പിന്നാലെ ചെല്ലുന്നു. ആകയാൽ മക്കളെ, എന്റെ വാക്ക് കേൾപ്പീൻ. എന്റെ വായിലെ വചനങ്ങളെ ശ്രദ്ധിപ്പീൻ. നിന്റെ മനസ്സ് അവളുടെ വഴിയിലേക്ക് ചായരുത്. അവളുടെ പാതകളിലേക്ക് നീ തെറ്റിച്ചെല്ലുകയും വരുത്. അവൾ വീഴ്ച ഹതന്മാർ അനേകർ. അവൾ കൊന്നുകളഞ്ഞവർ ആകെ വലിയൊരു കൂട്ടമാകുന്നു. അവളുടെ വീട് പാതാളത്തിലേക്കുള്ള വഴിയാകുന്നു. അത് മരണത്തിന്റെ അറകളിലേക്ക് ചെല്ലുന്നു. ജ്ഞാനമായവൾ വിളിച്ചു പറയുന്നില്ലയോ? ബുദ്ധിയായവൾ തന്റെ സ്വരം കേൾപ്പിക്കുന്നില്ലയോ? അവൾ വഴിയെറിയ മേടുകളുടെ മുകളിൽ പാതകൾ കൂടുന്നിടത്ത് നിൽക്കുന്നു. അവൾ പടിവാതിലുടെ അരികത്തും പട്ടണവാതിക്കലും ഗോപുരദ്വാരങ്ങളിലും ഘോഷിക്കുന്നത്, പുരുഷന്മാരെ ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുന്നു. എന്റെ സ്വരം മനുഷ്യപുത്രന്മാരുടെ അടുക്കിലേക്ക് വരുന്നു. അല്പബുദ്ധികളെ സൂക്ഷ്മബുദ്ധി ഗ്രഹിച്ചുകൊള്ളുകയും മൂഢന്മാരെ വിവേകൃതയരാകുകയും കേൾപ്പിയും ഞാൻ ഉത്കൃഷ്ടമായി സംസാരിക്കും. എന്റെ അധരങ്ങളെ തുറക്കുന്നത് നേരെ ആയിരിക്കും. എന്റെ വായ സത്യം സംസാരിക്കും. ദുഷ്ടത എന്റെ അധരങ്ങൾക്ക് അറപ്പാകുന്നു. എന്റെ വായിലെ മൊഴിയൊക്കെയും നീതിയാകുന്നു. അവയിൽ വക്രവും ഇടവുമായതൊന്നുമില്ല. അവയെല്ലാം ബുദ്ധിമാന തെളിവും പരിജ്ഞാനം ലഭിച്ചവർക്ക് നേരമാകുന്നു. വെള്ളിയേക്കാൾ എന്റെ പ്രബോധനവും മേത്തരമായ പൊന്നിനേക്കാൾ പരിജ്ഞാനവും കൈക്കൊള്ളുകയും ജ്ഞാനം മുത്തുകളേക്കാൾ നല്ലതാകുന്നു. മനോഹരമായതൊന്നും അതിന് തുല്യമാകുകയില്ല. ജ്ഞാനമെന്ന ഞാൻ സൂക്ഷ്മബുദ്ധിയെ എന്റെ പാർപ്പിടമാക്കുന്നു. പരിജ്ഞാനവും അവതരവും ഞാൻ കണ്ടുപിടിക്കുന്നു. യഹോവ ഭക്തി ദോഷത്തെ വെറുക്കുന്നതാകുന്നു. രംഭം അഹങ്കാരം ദുർമാർഗം അക്രതി വളവായി എന്നിവയെ ഞാൻ പകയ്ക്കുന്നു. ആലോചനയും പരിജ്ഞാനവും എനിക്കുള്ളത് ഞാൻ നിന്നെ തന്നെ വിവേകം എനിക്ക് വീര്യബലമുണ്ട്. ഞാൻ മുഖാന്തരം രാജാക്കന്മാർ വാഴുന്നു, പ്രഭുക്കന്മാർ നീതിയെ നടത്തുന്നു. ഞാൻ മുഖാന്തരം അധിപതിമാരും പ്രധാനികളും ഭൂമിയിലെ നായാധിപന്മാരൊക്കെയും ആധിപത്യം നടത്തുന്നു. എന്നെ സ്നേഹിക്കുന്നവരെ ഞാൻ സ്നേഹിക്കുന്നു, എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കുന്നവർ എന്നെ കണ്ടെത്തും. എന്റെ പക്കൽ ധനവും മാനവും പുരാത്തും നീതിയുമുണ്ട്. എന്റെ ബലം പൊന്നിലും തങ്കത്തിലും എന്റെ ആദായം ഏത്തരമായ വെള്ളിയിലും നല്ലത്. എന്നെ സ്നേഹിക്കുന്നവർക്ക് വസ്തുവകാശമാക്കി കൊടുക്കുകയും അവരുടെ ഭണ്ഡാരങ്ങളെ നിറയ്ക്കുകയും ചെയ്യേണ്ടവര് ഞാൻ നീതിയുടെ മാർഗത്തിലും ന്യായത്തിന്റെ പാതകളിലും നടക്കുന്നു. യഹോവ പണ്ട് പണ്ടേ തന്റെ വഴിയുടെ ആരംഭമായി തന്റെ പ്രവൃത്തികളുടെ ആദ്യമായി എന്നെ ഉളവാക്കി. ഞാൻ പുരാതനമേ ആദിയിൽ തന്നെ ഭൂമിയുടെ ഉൽപ്പത്തി മുമ്പേ നിയമിക്കപ്പെട്ടിരിക്കുന്നു. ആഴങ്ങളില്ലാതിരുന്നപ്പോൾ ഞാൻ ജനിച്ചിരിക്കുന്നു. വെള്ളം നിറഞ്ഞ ഉറവുകളില്ലാതിരുന്നപ്പോൾ തന്നെ പർവ്വതങ്ങളെ സ്ഥാപിച്ചതിന് മുമ്പേയും കുന്നുങ്ങൾക്ക് മുമ്പേയും ഞാൻ ജനിച്ചിരിക്കുന്നു. അവൻ ഭൂമിയെയും മയിലുകളെയും ഭൂതലത്തിന്റെ പൊടിയെയും തൂകയും ഉണ്ടാക്കിയിട്ടില്ലാത്ത സമയത്ത് തന്നെ തുക. അവൻ ആകാശത്തെ ഉറപ്പിച്ചപ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ ആഴത്തിന്റെ ഉപരിഭാഗത്ത് വൃത്തം വരച്ചപ്പോഴും അവൻ മീതെ മേഘങ്ങളെ ഉറപ്പിച്ചപ്പോഴും ആഴത്തിന്റെ ഉറവുകൾ തടിച്ചപ്പോഴും വെള്ളം അവന്റെ കൽപ്പനയെ അതിക്രമിക്കാതെ വണ്ണം അവൻ സമുദ്രത്തിന് അതിർ വെച്ചപ്പോഴും ഭൂമിയുടെ അടിസ്ഥാനം ഇട്ടപ്പോഴും ഞാൻ അവന്റെ അടുക്കൽ ശില്പിയായിരുന്നു. ഇടപെടാതെ അവന്റെ മുമ്പിൽ വിനോദിച്ചുകൊണ്ട് ദിനം പ്രതി അവന്റെ പ്രമോദമായിരുന്നു. അവന്റെ ഭൂതലത്തിൽ ഞാൻ വിനോദിച്ചുകൊണ്ടിരുന്നു. എന്റെ പ്രമോദം മനുഷ്യപുത്രന്മാരുടെ കൂടെ ആയിരുന്നു. ആകയാൽ മക്കളെ എന്റെ വാക്ക് കേട്ടുകൊള്ളുവേൻ. എന്റെ വഴികളെ പ്രമാണിക്കുന്നവൻ ഭാഗ്യവാന്മാർ. പ്രബോധനം കേട്ട് ബുദ്ധിമാന്മാരായിരിക്കും. അതിനെ ത്യജിച്ചു കളയരുത്. ദിവസം പ്രതി എന്റെ പടിവാതുക്കൽ ജാഗരിച്ചും എന്റെ വാതുക്കട്ടളയ്ക്കൽ കാത്തും കൊണ്ട് എന്റെ വാക്ക് കേട്ടനുസരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. എന്നെ കണ്ടെത്തുന്ന അവൻ ജീവനെ കണ്ടെത്തുന്നു. അവൻ യഹോവയുടെ കടാക്ഷം പ്രാപിക്കുന്നു. എന്നോട് പിഴയ്ക്കുന്നവനോ തനിക്ക് പ്രാണഹാനി വരുത്തുന്നു. എന്നെ ദ്വേഷിക്കുന്നവരൊക്കെ മരണത്തെ ഇച്ഛിക്കുന്നു. ജ്ഞാനമായവൾ തനിക്ക് ഒരു വീടുമടുതു, അതിന് എഴുതുകൊണ്ട് തീർത്തു. അവൾ മൃഗങ്ങളെ അറത്തു, മീനു കലക്കി തന്റെ മേശ ചമയിച്ചിരിക്കുന്നു. അവൾ തന്റെ ദാസികളെ അയച്ച് പട്ടണത്തിലെ മേടകളിൽ നിന്നും വിളിച്ചു പറയിക്കുന്നത് അല്പബുദ്ധിയായവൻ ഇങ്ങോട്ട് വരട്ടെ. ബുദ്ധിഹീനനോട് അവൾ പറയിക്കുന്നത് വരികയും എന്റെ അപ്പം തിന്നുകയും ഞാൻ കലക്കി വീഞ്ഞു കുടിക്കുകയും ചെയ്യുവേൻ. ബുദ്ധിഹീനരെ ബുദ്ധിഹീനത വിട്ട് ജീവിപ്പേൻ. വിവേകത്തിന്റെ മാർഗത്തിൽ നടന്നുകൊള്ളുവേൻ. പരിഹാസിയെ ശാസിക്കുന്നവൻ ലജ്ജ സമ്പാദിക്കുന്നു, ദുഷ്ടനെ ഭക്ഷിക്കുന്നവന് കറപറ്റുന്നു. പരിഹാസി നിന്നെ പയക്കാതിരിക്കേണ്ടവന് അവനെ ശാസിക്കരുത്. ജ്ഞാനിയെ ശാസിക്കാൻ നിന്നെ സ്നേഹിക്കും. ജ്ഞാനിയെ പ്രബോധിപ്പിക്കാൻ അവന്റെ ജ്ഞാനം വർദ്ധിക്കും. നീതിമാനെ ഉപദേശിക്കുക അവൻ വിദ്യാവൃത്തി പ്രാപിക്കും. യഹോവഭക്തി ജ്ഞാനത്തിന്റെ ആരംഭവും പരിശുദ്ധനെ കുറിച്ചുള്ള പരിജ്ഞാനവും വിവേകവുമാകുന്നു. ഞാൻ മുഖാന്തരം നിന്റെ നാളുകൾ തരികയും നിനക്ക് ദീർഘായുസ്സും ഉണ്ടാകും. നീ ജ്ഞാനിയാകുന്നുവെങ്കിൽ നിനക്ക് വേണ്ടി തന്നെ ജ്ഞാനിയായിരിക്കും. പരിഹസിക്കുന്നുവെങ്കിലോ നീ തന്നെ സഹിക്കേണ്ടി വരും. പോഷത്തമായവൾ മോഹപരവശയായിരിക്കുന്നു. അവൾ ബുദ്ധിഹീന തന്നെ, ഒന്നും അറിയുന്നതുമില്ല. തങ്ങളുടെ പാതയിൽ നേരെ നടക്കുന്നവരായി കടന്നുപോകുന്നവരെ വിളിക്കേണ്ടതിന് അവൾ പട്ടണത്തിലെ മേടകളിൽ തന്റെ വീട്ടുവാതിൽ ഒരു കീഴത്തിന്മേലിരിക്കുന്നു. അല്പബുദ്ധിയായവൾ അവൻ ഇങ്ങോട്ട് വരട്ടെ. ബുദ്ധിഹീനനോടോ അവൾ പറയുന്നത് മോഷ്ടിച്ച വെള്ളം മധുരവും ഒളിച്ചു തിന്നുന്ന അപ്പം രുചികരവുമാകുന്നു. എങ്കിലും മൃതന്മാർ അവിടെ ഉണ്ടെന്നും അവളുടെ വീടുകാർ പാതാളത്തിന്റെ ആഴത്തിൽ ഇരിക്കുന്നുവെന്നും അവൻ അറിയുന്നില്ല. ഹലോമന്റെ സദൃശവാക്യങ്ങൾ. ജ്ഞാനമുള്ള മകനപ്പനെ സന്തോഷിപ്പിക്കുന്നു, പോഷനായ മകൻ അമ്മയ്ക്ക് വ്യസന ഹേതുവാകുന്നു. ദുഷ്ടതയാൽ സമ്പാദിച്ച നിക്ഷേപങ്ങൾ ഉപകരിക്കുന്നില്ല, നീതിയോ മരണത്തിൽ നിന്ന് വിടുവിക്കുന്നു. യഹോവ നീതിമാനെ പട്ടിണി കിടത്തുകയില്ല, ദുഷ്ടന്മാരുടെ കൊതിയോ അവൻ തള്ളിക്കളയുന്നു. മടിയുള്ള കൈകൊണ്ട് പ്രവർത്തിക്കുന്നതിന് ദരിദ്രനായിത്തീരുന്നു. ഉത്സാഹിടകയോ സമ്പത്തുണ്ടാക്കുന്നു, വേനൽക്കാലത്ത് ശേഖരിച്ചു വെക്കുന്നവൻ ബുദ്ധിമാൻ, കൊയ്ത്തുകാലത്ത് ഉറങ്ങുന്നവനോ നാണം കെട്ടവൻ. നീതിമാന്റെ ശിരസിന്മേൽ അനുഗ്രഹങ്ങൾ വരുന്നു, എന്നാൽ ദുഷ്ടന്മാരുടെ വായുസാഹസംമാരുടെ പേരോ കെട്ടുപോകും. ജ്ഞാനഹൃദയൻ കൽപ്പനകളെ കൊള്ളുന്നു, വിടുവായനായ പോഷനോ വീണുപോകും. നേരായി നടക്കുന്നവൻ നിർഭയമായി നടക്കുന്നു, നടപ്പിലാക്കുന്നത് ഉള്ളവനോ വെളിപ്പെട്ടു വരും. കണ്ടുകൊണ്ടാങ്കിൽ കാട്ടുന്നവൻ ദുഃഖം ബ്രഹ്മ ശാസ്ത്രനോ സമാധാനം ഉണ്ടാക്കുന്നു. ജീവന്റെ ഉറവാകും എന്നാൽ ദുഃഖം മൂടും. അകരങ്ങളിൽ ഞാനും ബുദ്ധിഹീനന്റെ മുഴുകിനോ വടി ജ്ഞാനികൾ പരിജ്ഞാനം അടക്കി വെക്കുന്നു. പോഷന്റെ വായോടുത്തിരിക്കുന്നത് നാശം. ധനവാന്റെ സമ്പത്താമെന്ന് ഉറപ്പുള്ള ഒരു പട്ടണം. എളിയവരുടെ മാസമുള്ള ദാരിദ്ര്യം തന്നെ. നീതിമാന്റെ സമ്പാദ്യം ജീവഹേതുവും ദുഷ്ടന്റെ ആദായം പാപകാരണവുമാകുന്നു. പ്രബോധനം പ്രമാണിക്കുന്നവൻ ജീവമാർഗത്തിലിരിക്കുന്നു. ശാസന ചിരിക്കുന്നവനെ ഒഴന്നു നടക്കുന്നു. പക മറച്ചു വയ്ക്കുന്നവൻ പൊളിവായൻ. ഏഷണി പറയുന്നവൻ ഘോഷൻ. വാക്കു വരികയാൽ ലംഘനമില്ലാതിരിക്കുകയില്ല. അധരങ്ങളെ അടക്കുന്നവനോ ബുദ്ധിമാൻ. നീതിമാന്റെ നാവുമേത്തരമായ വെള്ളി ദുഷ്ടന്മാരും. നീതിമാന്റെ അധരങ്ങൾ പലരെയും പോഷിപ്പിക്കും. ദോഷന്മാരോ ബുദ്ധിഹീനതയാൽ മരിക്കുന്നു. യഹോയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു. അധ്വാനത്താൽ അതിനോടൊന്നും കൂടുന്നില്ല. ദോഷം ചെയ്യുന്നത് ദോഷനുകളിയാകുന്നു കളിയാകുന്നു. ജ്ഞാനം വിവേകിക്കുക അങ്ങനെ തന്നെ. ദുഷ്ടൻ മേടിക്കുന്നതൊക്കെയും തന്നെ അവന് ഭവിക്കും. നീതിമാന്മാരുടെ ആഗ്രഹവും സാധിക്കും. ചുഴലിക്കാറ്റ് കടന്നു പോകുമ്പോൾ ദുഷ്ടനില്ലാതെയായി. നീതിമാനോ ശാശ്വതമായ അടിസ്ഥാനമുള്ളവൻ. ചെറുക്ക പല്ലിനും പുക കണ്ണിനും മടിയന്തന്റെ അയൽക്കുന്നവർക്കാകുന്നു. യഹോവക്തി ആയുസിനെ ദീർഘമാക്കുന്നു. ദുഷ്ടന്മാരുടെ സമ്മത്സരങ്ങളോ കുറഞ്ഞു പോകും. നീതിമാന്മാരുടെ പ്രത്യാശ സന്തോഷമാകുന്നു. ദുഷ്ടന്മാരുടെ ഭംഗം വരും. യഹോവ വഴി നേരിടുന്നവൻ ഒരു ദുർഗം. ദുഷ്പ്രവൃത്തിക്കാർക്കോ അത് നാശകരം. നീതിമാൻ ഒരു നാളും കുലുങ്ങിപ്പോകുകയില്ല. ദുഷ്ടന്മാരുടെ ദേശത്ത് വസിക്കുകയില്ല. നീതിമാന്റെ വായി ജ്ഞാനം മുളപ്പിക്കുന്നു. വക്രതയുള്ള നാവോ ഛേദിക്കപ്പെടും. നീതിമാന്റെ അധരങ്ങൾ പ്രസാദകരമായതറിയുന്നു. ദുഷ്ടന്മാരുടെ വായു വക്രതയുള്ളതാകുന്നു. കളത്തുലാ സ്നേഹോയ്ക്ക് വെറുപ്പ്. ഒത്ത വടിയോ അവന് പ്രസാദം. അഹങ്കാരം വരുമ്പോൾ ലജ്ജയും വരുന്നു. താഴ്മയുള്ളവരുടെ പക്കലോ ജ്ഞാനമുണ്ട്. നേരുള്ളവരുടെ നിഷ്കളങ്കത്തോ ഒരേ വഴി നടത്തും. ദ്രോഹികളുടെ വികടമോ അവരെ നശിപ്പിക്കും. ക്രോധ ദിവസത്തിൽ സമ്പത്ത് ഉപകരിക്കുന്നില്ല. നീതിയോ മാനത്തിൽ നിന്ന് വിടുവിക്കുന്നു. നിഷ്കളങ്കന്റെ നീതി അവന്റെ വഴിയെ ചുവാക്കും. ദുഷ്ടനോ തന്റെ ദുഷ്ടത കൊണ്ട് വീണുപോകും. നേരുള്ളവരുടെ നീതി അവരെ പിടിവിക്കും. ദ്രോഹികളോ തങ്ങളുടെ ദ്രോഹത്താൽ പിടിപെടും. ദുഷ്ടൻ മരിക്കുമ്പോൾ അവന്റെ പ്രതീക്ഷ നശിക്കുന്നു. നീതി കെട്ടവരുടെ ആശയ്ക്ക് ഭംഗം വരുന്നു. നീതിമാൻ കഷ്ടത്തിൽ നിന്ന് രക്ഷപ്പെടുന്നു. ദുഷ്ടൻ അവന് പകരവകപ്പെടുന്നു. വഷളന്മാരെ കൊണ്ട് കൂട്ടുകാരനെ നശിപ്പിക്കുന്നു. നീതിമാന്മാരോ പരിജ്ഞാനത്താൽ വിടുവിക്കപ്പെടുന്നു. നീതിമാൻ ശോഭായിരിക്കുമ്പോൾ പട്ടണം സന്തോഷിക്കുന്നു. ദുഷ്ടന്മാർ നശിക്കുമ്പോൾ ആർപ്പുവിളി ഉണ്ടാകുന്നു. നേരുള്ളവരുടെ അനുഗ്രഹം കൊണ്ട് പട്ടണം അഭ്യുദയം പ്രാപിക്കുന്നു. ദുഷ്ടന്മാരുടെ വായ് കൊണ്ടോ അത് ഇടിഞ്ഞു പോകുന്നു. കൂട്ടുകാരനെ നിന്ദിക്കുന്നവൻ ബുദ്ധിഹീനൻ. വിവേകമുള്ളവനോ മിണ്ടാതിരിക്കുന്നു. ഏഷണിക്കാരനായി നടക്കുന്നവൻ രഹസ്യം വെളിപ്പെടുത്തുന്നു. വിശ്വസ്ത മാനസനോ കാര്യം മറച്ചു വെക്കുന്നു. പരിപാലനമില്ലാത്തടത്ത് ജനം അധോഗതി പ്രാപിക്കുന്നു. മന്ത്രിമാരുടെ ബൃഹത്വത്താലോ രക്ഷയുണ്ട്. അന്യനു വേണ്ടി ജാമ്യം നിൽക്കുന്നവൻ അത്യന്തം വ്യസനിക്കും. ജാമ്യം നിൽപ്പാൻ പോകാത്തവനോ നിർഭയനായിരിക്കും. ലാവണ്യമുള്ള സ്ത്രീമാനം രക്ഷിക്കുന്നു. വിക്രമന്മാർ സമ്പത്ത് സൂക്ഷിക്കുന്നു. ദേഹവായൻ സ്വന്തം പ്രാണന് നന്മ ചെയ്യുന്നു. ക്രൂരനോ സ്വന്തം ജഡത്തെ ഉപദ്രവിക്കുന്നു. ദുഷ്ടന്റെ പ്രതാലാഭമുണ്ടാക്കുന്നു. നീതി വിതയ്ക്കുന്നവനോ വാസ്തവമായ പ്രതിഫലം കിട്ടും. നീതിയിൽ സ്ഥിരപ്പെട്ടിരിക്കുന്നവൻ ജീവനെ പ്രാപിക്കുന്നു. ദോഷത്തെ പിന്തുടരുന്നവനോ തന്റെ മരണത്തിനായി പ്രവർത്തിക്കുന്നു. വക്രബുദ്ധികൾ ഹോയ്ക്ക് വെറുപ്പ്. നിഷ്കർമാർഗികളോ അവന് പ്രസാദം. ദുഷ്ടന് ശിക്ഷ വരാതിരിക്കില്ല എന്നതിന് ഞാൻ കൈയടിക്കാം. നീതിമാന്മാരുടെ സന്തതിയോ രക്ഷിക്കപ്പെടും. ദൈവമില്ലാത്തൊരു സുന്ദരി പങ്കിട മൂക്കിൽ പൊന്മൂക്കുത്തി പോലെ. നീതിമാന്മാരുടെ ആഗ്രഹം നന്മ തന്നെ. ദുഷ്ടന്മാരുടെ പ്രതീക്ഷയോ ക്രോധമത്രേ. ഒരുത്തൻ വാഴിവീട്ടി മർദ്ദിച്ചു വരുന്നു. മറ്റൊരുത്തൻ ന്യായവിരുദ്ധമായി ലോപിച്ചിട്ടും ഞെരുക്കമേ ഉള്ളൂ. ഔദാര്യ മാനസൻ മുഷ്ടി പ്രാപിക്കും. തണുപ്പിക്കുന്നവന് തണുപ്പ് കിട്ടും. ധാന്യം കൂട്ടിയിടുന്നവന് ജനങ്ങൾ ശപിക്കും. അത് വിൽക്കുന്നവന്റെ തലയിലോ അനുഗ്രഹം വരും. നന്മയ്ക്കായി ഉത്സാഹിക്കുന്നവൻ ടെൻഷന സമ്പാദിക്കുന്നു, തിന്മയെ തിരിയുന്നവനോ അത് തന്നെ കിട്ടും. നിന്റെ സമ്പത്തിൽ തന്റെ സമ്പത്തിൽ ആശ്രയിക്കുന്നവൻ വീഴും, നീതിമാന്മാരോ പച്ചില പോലെ തകയ്ക്കും. ശുഭവനത്തെ വലയ്ക്കുന്നവന്റെ അനുഭവവും വൈവത്രേ. ഭോഷൻ ജ്ഞാനഹൃദയനുദാസനായി തീരും, നീതിമാനം പ്രതിഫലം. ജ്ഞാനിയായവൾ ഹൃദയത്തെ നേടുന്നു, നീതിമാന ഭൂമിയിൽ പ്രതിഫലം കിട്ടുന്നു എങ്കിൽ ദുഷ്ടനും ഭാവിക്കും എത്രയധികം. പ്രബോധനം ഇഷ്ടപ്പെടുന്നവൻ പരിജ്ഞാനം ഇഷ്ടപ്പെടുന്നു, ശാസന വെറുക്കുന്നവനോ മൃഗപ്രായൻ. ഉത്തമം യഹോവയോട് പ്രസാദം പ്രാപിക്കുന്നു, ദുർഭാഗ്യോ അവൻ ശിക്ഷ വിധിക്കുന്നു. ഒരു മനുഷ്യന് ദുഷ്ടത കൊണ്ട് ദുരപ്പെടുകയില്ല, നീതിമാന്മാരുടെ പേര് വിളകിപ്പോകുകയില്ല. സാമർഥ്യമുള്ള സ്ത്രീ ഭർത്താവിന് ഒരു കിരീടം, നാണം കെട്ടപ്പെള്ളവോ അവന്റെ അസ്ഥികൾക്ക് ദ്രവത്വം. നീതിമാന്മാരുടെ വിചാരങ്ങൾ ന്യായം, ദുഷ്ടന്മാരുടെ നിരൂപണങ്ങളോ ചതിവത്രേ. ദുഷ്ടന്മാർ പ്രാണഹാനി വരുത്തുവാൻ പറഞ്ഞു തോന്നു, നേരുള്ളവരുടെ വാക്കോ അവരെ വിടുവിക്കുന്നു. ദുഷ്ടന്മാർ മറിഞ്ഞു വീണില്ലാതെയാകും, നീതിമാന്മാരുടെ ഭവനവോ നിലനിൽക്കും. മനുഷ്യൻ തന്റെ ബുദ്ധിക്ക് ഒത്തവണ്ണം സാധിക്കപ്പെടുന്നു, വക്രബുദ്ധിയോ നിന്ദിക്കപ്പെടുന്നു. മാന്യഭാവം നടിച്ചിട്ട് ഉപജീവനത്തിന് മുട്ടുള്ളവനേക്കാൾ ലഘുവായി മതിക്കപ്പെട്ടിട്ട് ഒരു വൃത്തിയൻ ഉള്ളവൻ ശ്രേഷ്ഠനാകുന്നു. നീതിമാൻ തന്റെ മൃഗത്തിന്റെ പ്രാണാനുഭവം അറിയുന്നു, ദുഷ്ടന്മാരുടെ ഉള്ളമോ ക്രൂരമത്രേ. നിലകൃഷി ചെയ്യുന്നവൻ ആഹാരം സമൃദ്ധിയായി കിട്ടും, നിസ്സാരന്മാരെ പിൻചെല്ലുന്നവനോ ബുദ്ധിഹീനൻ. ദുഷ്ടൻ ദോഷികളുടെ കവർച്ച ആഗ്രഹിക്കുന്നു, നീതിമാന്മാരുടെ പേരോ ബലം നൽകുന്നു. അതരങ്ങളുടെ ലംഘനത്തിൽ വല്ലാത്ത കണിയുണ്ട്, നീതിമാനോ കഷ്ടതയിൽ നിന്ന് ഒഴിഞ്ഞിപ്പോരും. തന്റെ വായുടെ ഫലത്താൽ മനുഷ്യൻ നന്മനുഭവിച്ച് തൃപ്തനാകും, തന്റെ കൈകളുടെ പ്രവർത്തിക്കുന്നവണ്ണം അവന് കിട്ടും. പോഷന് തന്റെ വഴി ചൊവ്വായി തോന്നുന്നു, ജ്ഞാനിയോ ആലോചനകൾ അനുസരിക്കുന്നു. പോഷന്റെ നീരസം തൽക്ഷണം വെളിപ്പെടുന്നു, വിവേകമുള്ളവനോ ലജ്ജ അടക്കി വയ്ക്കുന്നു. സത്യം പറയുന്നവൻ നീതി അറിയിക്കുന്നു, കള്ളസാക്ഷിയോ വഞ്ചന അറിയിക്കുന്നു. വാളുകൊണ്ട് കുത്തും പോലെ മോശയായി സംസാരിക്കുന്നവരുണ്ട്, ജ്ഞാനികളോടാവോ സുഖപ്രദം. സത്യം പറയുന്ന അതരം എന്നേക്കും നിലനിൽക്കും, വ്യാജം പറയുന്ന നാവും മാത്ര നേരത്തേക്കേ ഉള്ളൂ. ദോഷം നിരൂപിക്കുന്നവരുടെ ഹൃദയത്തിൽ ചതിവുണ്ട്, സമാധാനം ആലോചിക്കുന്നവർക്ക് സന്തോഷമുണ്ട്. നീതിമാനൊരു തിന്മയും ഭവിക്കേയില്ല, ദുഷ്ടന്മാർ അനർത്ഥം കൊണ്ട് നിറയും. വ്യാജമുള്ള നാദനങ്ങളെ വഹിക്കു വെറുപ്പ്, സത്യം പ്രവർത്തിക്കുന്നവരോ അവന് പ്രസാദം. വിവേകമുള്ള മനുഷ്യൻ പരിജ്ഞാനം അടക്കി വയ്ക്കുന്നു, പോഷന്മാരുടെ ഹൃദയമോ പോഷത്വം പ്രസിദ്ധമാക്കുന്നു. ഉത്സാഹികളുടെ കൈ അധികാരം നടത്തുന്നു, മടിയനോ ഒഴിയ വേലയ്ക്ക് പോകേണ്ടി വരും. മനോവ്യസനം ഹേതുവായി മനുഷ്യന്റെ മനസ്സിടിയുന്നു, ഒരു നല്ല വാക്കോ അതിനെ സന്തോഷിപ്പിക്കുന്നു. നീതിമാൻ കൂട്ടുകാരന് വഴി കാട്ടിയാകുന്നു, ദുഷ്ടന്മാരുടെ വഴിയോ അവരെ തെറ്റി നടക്കുമാറാക്കുന്നു. മടിയനൊന്നും വേട്ടയാടി പിടിക്കുന്നില്ല, ഉത്സാഹമോ മനുഷ്യന് വിലയേറിയ സമ്പത്താകുന്നു. നീതിയുടെ മാർഗത്തിൽ ജീവനുണ്ട്, അതിന്റെ പാതയിൽ മരണമില്ല. ജ്ഞാനമുള്ള മകൻ അപ്പന്റെ പ്രബോധന ഫലം, പരിഹാസ്യോ ശാസന കേട്ടനുസരിക്കുന്നില്ല. തന്റെ വായുടെ ഫലത്താൽ മനുഷ്യൻ നന്മ അനുഭവിക്കും, ദ്രോഹികളുടെ ആഗ്രഹമോ സാഹസം തന്നെ. വായെ കാത്തുകൊള്ളുന്നവൻ പ്രാണനെ സൂക്ഷിക്കുന്നു, അധരങ്ങളെ പിളർക്കുന്നവനോ നാശം ഭവിക്കുന്നു. മടിയൻ കൊതിച്ചിട്ടുമൊന്നും കിട്ടുന്നില്ല, ഉത്സാഹികളുടെ പ്രാണനോ പുഷ്ടിയുണ്ടാകും. നീതിമാൻ ഭോഷ്ക വരുത്തുന്നു, ദുഷ്ടനോലജയും നിന്നെയും വരുത്തുന്നു. നീതി സന്മാർഗിയെ കാക്കുന്നു, ദുഷ്ടതയോ പാപിയെ മറിച്ചു കളയുന്നു. ഒന്നുമില്ല അന്യട്ടും ധനികനെന്ന് അടിക്കുന്നവനുണ്ട്, വളരെ ധനമുണ്ടായിട്ടും ദരിദ്രനടിക്കുന്നവനുണ്ട്. മനുഷ്യന്റെ ജീവന് മറവിൽ അവന്റെ സമ്പത്ത് തന്നെ, ദരിദ്രനോ ഭീഷണി പോലും കേൾക്കേണ്ടി വരുന്നില്ല. നീതിമാന്റെ വെളിച്ചം പ്രകാശിക്കുന്നു, ദുഷ്ടം കെട്ടുപോകും. അഹങ്കാരം കൊണ്ട് വിവാദം മാത്രമുണ്ടാകുന്നു, ആലോചന കേൾക്കുന്നവരുടെ പക്കലോ ജ്ഞാനമുണ്ട്. അന്യായമായി സമ്പാദിച്ച ധനം കുറഞ്ഞു പോകും, കുറഞ്ഞു കുറഞ്ഞു പോകും. അധ്വാനിച്ച് സമ്പാദിക്കുന്നവനോ വർദ്ധിച്ചു വർദ്ധിച്ചു വരും. ആശാ വിളംബനം ഹൃദയത്തെ ക്ഷീണിപ്പിക്കുന്നു, ഇച്ഛാനിവൃത്തിയോ ജീവവൃക്ഷം തന്നെ. വചനത്തെ നിന്ദിക്കുന്നവൻ അതിനുത്തരവാദി, കൽപ്പനയെ ഭയപ്പെടുന്നവനോ പ്രതിഫലം പ്രാപിക്കുന്നു. ജ്ഞാനിയുടെ ഉപദേശം ജീവന്റെ ഉറവാകുന്നു, അതിനാൽ മരണത്തിന്റെ ഗണികളെ ഒഴിഞ്ഞു പോകും. സൽബുദ്ധിയാൽ രഞ്ജനയുണ്ടാകുന്നു, ദ്രോഹിയുടെ വഴിയോ ദുർഘടം. സൂക്ഷ്മബുദ്ധിയുള്ള ഏവനും പരിജ്ഞാനത്തോടെ പ്രവർത്തിക്കുന്നു, പോഷണോ തന്റെ പോഷത്വം വിടർത്തി കാണിക്കുന്നു. ദുഷ്ടദൂതൻ ദോഷത്തിൽ അകപ്പെടുന്നു, വിശ്വസ്തനായ സ്ഥാനാപതിയോ സുഖം നൽകുന്നു. പ്രബോധനം ത്യജിക്കുന്നവന് ദാരിദ്ര്യവും ലജ്ജയും വരും. ശാസന കൂട്ടാക്കുന്നവനോ അനുവാനം ലഭിക്കും. ഇച്ഛാനിവൃത്തി മനസ്സിന് മധുരമാകുന്നു. ദോഷം വിട്ടകലെന്നു പോഷന്മാർക്ക് പൊറുപ്പ്. ജ്ഞാനികളോടുകൂടെ നടക്കുക നീയും ജ്ഞാനിയാകും. പോഷന്മാർക്ക് കൂട്ടാളിയായവനോ വ്യസനിക്കേണ്ടി വരും. ദോഷം പാപികളെ പിന്തുടരുന്നു. ബുദ്ധിമാന്മാർക്കോ നന്മ പ്രതിഫലമായി വരും. ഗുണമാന്മക്കളുടെ മക്കൾക്ക് അവകാശം വെച്ചേക്കുന്നു. പാപികളുടെ സമ്പത്തോ നീതിമാന് വേണ്ടി ആഗ്രഹിക്കപ്പെടുന്നു. സാധുക്കളുടെ കൃഷി വളരെ ആഹാരം നൽകുന്നു. എന്നാൽ ന്യായമായി ചെയ്തിട്ട് നശിച്ചു പോകുന്നവരുണ്ട്. വടി ഉപയോഗിക്കാത്തവൻ തന്റെ മകനെ പകയ്ക്കുന്നു. അവനെ സ്നേഹിക്കുന്നവനോ ചെറുപ്പത്തിലെ അവനെ ശിക്ഷിക്കുന്നു. നീതിമാൻ വേണ്ടുവോളം ഭക്ഷിക്കുന്നു. ദുഷ്ടന്മാരുടെ വയറോ വിശന്നുകൊണ്ടിരിക്കും. സ്ത്രീകളിൽ ജ്ഞാനമുള്ളവർ തന്റെ വീട് പണിയുന്നു. പോഷത്വമുള്ളവളോ അത് സ്വന്തം കൈയാൽ പൊളിച്ച് തട്ടുന്നു. നേരായി നടക്കുന്നവനെ ഹോമക്കൻ നടപ്പിൽ വക്രതയുള്ളവനോ അവനെ നിന്ദിക്കുന്നു. പോഷന്റെ വായിൽ ദമ്പത്തിന്റെ വടിയുണ്ട്. ജ്ഞാനിയുടെ അതരങ്ങളോ അവരെ കാത്തുകൊള്ളുന്നു. കാളകളില്ലാത്തിടത്ത് തൊഴുത്ത് പിടിപ്പുള്ളവർ കാളയുടെ ശക്തി കൊണ്ടോ വളരെ ആദായമുണ്ട്. വിശ്വസ്ത സാക്ഷി പോഷ്ക്ക് പറയുകയില്ല. കള്ളസാക്ഷിയോ പോഷ്ക്ക് നിശ്വസിക്കുന്നു. പരിഹാസി ജ്ഞാനം അന്വേഷിച്ചിട്ടും കണ്ടെത്തുന്നില്ല. വിവേകമുള്ളവനോ പരിജ്ഞാനം എളുപ്പം. മൂടന്റെ മുമ്പിൽ നിന്ന് മാറിപ്പോകാം. പരിജ്ഞാനമുള്ള അതരങ്ങൾ നീ അവനിൽ കാണുകയില്ല. വഴി തിരിച്ചറിയുന്ന വിവേകയുടെ ജ്ഞാനം. ചതിക്കുന്നതോ പോഷന്മാരുടെ പോഷത്വം. പോഷന്മാരെ അകൃത്യാഗം പരിഹസിക്കുന്നു. നേരിയുള്ളവർക്കോ തമ്മിൽ പ്രീതിയുണ്ട്. ഹൃദയം സ്വന്തം ദുഃഖത്തെ അറിയുന്നു. അതിന്റെ സന്തോഷത്തിലും എന്നെ ഇഴകൊള്ളുന്നില്ല. ദുഷ്ടന്മാരുടെ വീട് മുടിഞ്ഞു പോകും. നീതിമാന്മാരുടെ കൂടാരമോ തഴയ്ക്കും. ചിലപ്പോൾ ഒരു വരി മനുഷ്യന് ചുമ്മായി തോന്നും. അതിന്റെ അവസാനമോ മരണ വഴികളത്രേ. ചിരിക്കുമ്പോൾ തന്നെയും ഹൃദയം ദുഃഖിച്ചിരിക്കാം. സന്തോഷത്തിന്റെ അവസാനം ദുഃഖവുമാകാം. ഹൃദയത്തിൽ വിശ്വാസത്യാഗമുള്ളവന് തന്റെ നടപ്പിൽ മടുപ്പ് വരും. നല്ല മനുഷ്യനോ തന്റെ പ്രവൃത്തിയിൽ തന്നെ തൃപ്തി വരും. അല്പബുദ്ധി ഏതുവാക്കും വിശ്വസിക്കുന്നു. ദുഷ്ബുദ്ധിയോ തന്റെ നടപ്പ് ദൂഷിച്ചുകൊള്ളുന്നു. ജ്ഞാനി ഭയപ്പെട്ട് ദോഷമകറ്റി നടക്കുന്നു. പോഷനോ ധിക്കാരം കൂടെ നിർഭയനായി നടക്കുന്നു. മുൻകോപി മോഷത്വം പ്രവർത്തിക്കുന്നു. ഗുരുവായി ദോഷിക്കപ്പെടും. അല്പബുദ്ധികൾ മോഷത്വം പ്രകാശമാക്കിക്കൊള്ളുന്നു. സൂക്ഷ്മബുദ്ധികളോ പരിജ്ഞാനം അണിയുന്നു. ദുർജനം സജ്ജനത്തിന്റെ മുമ്പിലും ദുഷ്ടന്മാർ നീതിമാന്മാരുടെ വാതിക്കലും വണങ്ങി നിൽക്കുന്നു. ദരിദ്രനെ കൂട്ടുകാരൻ പോലും പകയ്ക്കുന്നു. ധനമാനോളം സ്നേഹന്മാരുണ്ട്. കൂട്ടുകാരനെ നിന്ദിക്കുന്നവൻ പാപം ചെയ്യുന്നു. എളിയവരോട് കൃപ കാണിക്കുന്നവനോ ഭഗവാൻ. ദോഷം നിരൂപിക്കുന്നവൻ ഉഴന്നു പോവുകയില്ലയോ. നന്മ നിരൂപിക്കുന്നവർക്കോ ദയയും വിശ്വസ്തതയും ലഭിക്കുന്നു. എല്ലാ തൊഴിലും കൊണ്ട് ലാഭം വരും. അതര ഗർഭണം കൊണ്ടോ ഞെരുക്കമേ വരൂ. ജ്ഞാനികളുടെ ധനം അവർക്ക് കിരീടം. മൂഢന്മാരുടെ പോഷത്വമോ പോഷത്വം തന്നെ. സത്യസാക്ഷി പ്രാണരക്ഷ ചെയ്യുന്നു. പോഷ്ക്ക് നിശ്വസിക്കുന്നവനോ വഞ്ചന ചെയ്യുന്നു. യഹോവക്തിന് ദൃഢധൈര്യമുണ്ട്. അവന്റെ മക്കൾക്കും ശരണമുണ്ടാകും. യഹോവാഭക്തി ജീവന്റെ ഉറവാകുന്നു. അതിനാൽ മരണത്തിന്റെ ഗണികളെ ഒഴിഞ്ഞു പോകും. പ്രജാബാഹുല്യം രാജാവിന് ബഹുമാനം. പ്രജാന്യൂനതയോ പ്രതിദിന നാശം. ദീർഘക്ഷമയുള്ളവൻ മഹാബുദ്ധിമാൻ. മുൻകോപിയോ ഘോഷത്വം ഉയർത്തുന്നു. ശാന്തമനസ് ദേഹത്തിന് ജീവൻ. അസൂയോ അസ്ഥികൾക്ക് ദ്രവത്വം. ഇളിവനെ പീഡിപ്പിക്കുന്നവൻ തന്റെ ശ്രേഷ്ഠാവിനെ നിന്ദിക്കുന്നു. ദരിദ്രനോട് കൃപ കാണിക്കുന്നവനോ അവനെ ബഹുമാനിക്കുന്നു. ദുഷ്ടന് തന്റെ ദുഷ്ടതയാൽ വീഴ്ച വരുന്നു. നീതിമാനോ മരണത്തിലും പ്രത്യാശയുണ്ട്. വിവേകമുള്ളവന്റെ ഹൃദയം ജ്ഞാനം അടങ്ങിപ്പാർക്കുന്നു. മൂഢന്മാരുടെ അന്തരംഗത്തിൽ ഉള്ളതോ വെളിപ്പെട്ടു വരുന്നു. നീതി ജാതിയെ ഉയർത്തുന്നു. പാപമോ വംശങ്ങൾക്ക് അപമാനം. ബുദ്ധിമാനായ ദാസന് രാജാവിന്റെ പ്രീതി ലഭിക്കുന്നു. നാണം കെട്ടവനോ അവന്റെ കോപം നേരിടും. മൃദുവായ ഉത്തരം ക്രോധത്തെ ശമിപ്പിക്കുന്നു. കഠിനമാക്കോ കോപത്തെ ജ്വലിപ്പിക്കുന്നു. ജ്ഞാനിയുടെ നാവ് നല്ല പരിജ്ഞാനം പ്രസ്താവിക്കുന്നു. മൂഢന്മാരുടെ വായു ഘോഷത്വം പൊഴിക്കുന്നു. യഹോവയുടെ കണ്ണ് എല്ലായിടവും ഉണ്ട്. ആകാത്തവരെയും നല്ലവരെയും നോക്കിക്കൊണ്ടിരിക്കുന്നു. നാവിന്റെ ശാന്തത ജീവവൃക്ഷം. അതിന്റെ വക്രതയോ മനോവ്യസനം. ഘോഷൻ അപ്പന്റെ പ്രബോധനം നിരസിക്കുന്നു. ശാസനയെ കൂട്ടാക്കുന്നവനോ ഉപയോഗിയായിത്തീരും. നീതിമാന്റെ വീട്ടിൽ വളരെ എഴുത്തക്ഷേപമുണ്ട്. ദുഷ്ടന്റെ അധഹത്തിലോ അനർത്ഥം. ജ്ഞാനികളുടെ അതരങ്ങൾ പരിജ്ഞാനം വിതരുന്നു. മൂഢന്മാരുടെ ഹൃദയമോ നേരുള്ളതല്ല. ദുഷ്ടന്മാരുടെ ആമയോഹിക്കൃപ്പ്. നേരുള്ളവരുടെ പ്രാർത്ഥനയോ അവന് പ്രസാദം. ദുഷ്ടന്മാരുടെ വഴിയെ ഹോയ്ക്ക് വെറുപ്പ്. എന്നാൽ നീതിയെ പിന്തുടരുന്നതിനെ അവൻ സ്നേഹിക്കുന്നു. സന്മാർഗം ത്യജിക്കുന്നവനോ കഠിന ശിക്ഷ വരും. ശാസനവർഗം അവൻ മരിക്കും. പാതാളവും നരകവും യഹോവയുടെ ദൃഷ്ടിയിലിരിക്കുന്നു. മനുഷ്യപുത്രന്മാരുടെ ഹൃദയങ്ങളെ പ്രതിയും പരിഹാസിശാസന ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ ഇവരുടെ അടുക്കൽ ചെല്ലുന്നതുമില്ല. സന്തോഷമുള്ള ഹൃദയം മുഖപ്രസാദമുണ്ടാക്കുന്നു. ഹൃദയത്തിലെ വ്യസനം കൊണ്ടോ ധൈര്യം ക്ഷമിക്കുന്നു. വിവേകമുള്ളവന്റെ ഹൃദയം പരിജ്ഞാനം അന്വേഷിക്കുന്നു. മൂഢന്മാരുടെ വായുഘോഷത്വം ആചരിക്കുന്നു. അരിഷ്ടന്റെ ജീവനാളൊക്കെയും കഷ്ടകാലം. സന്തുഷ്ട ഹൃദയനോ നിത്യം ഉത്സവം. ബഹുനിക്ഷേപവും അതിനോടുകൂടെ കഷ്ടതയുള്ളതിനേക്കാൾ ഏഹോ ഭക്തിയോടുകൂടി അത്ഭുതമുള്ളത് നല്ലത്. ഘോഷമുള്ളിടത്തെ ദ്വേഷമുള്ളിടത്തെ തടിപ്പിച്ച കാളുകളെക്കാൾ സ്നേഹമുള്ളിടത്തെ ശാഖഭോജനം നല്ലത്. ക്രോധമുള്ളവൻ കലഹമുണ്ടാക്കുന്നു. ദീർഘക്ഷമയുള്ളവനോ കലഹം ശമിപ്പിക്കുന്നു. മടി എന്റെ മഴിയുള്ള പോലെയാകുന്നു. മുള്ളുവേലി പോലെയാകുന്നു. നീതിമാന്മാരുടെ പാതയോ പരിവഴി തന്നെ ജ്ഞാനമുള്ള മകനപ്പനെ സന്തോഷിപ്പിക്കുന്നു. മൂടനോ അമ്മയെ നിന്ദിക്കുന്നു. പോഷത്വം ബുദ്ധിഹീനന് സന്തോഷം. വിവേകിയോ ചൊവ്വാക്കി നടക്കുന്നു. ആലോചനയില്ല ഞാൻ ഉദ്ദേശങ്ങൾ സാധിക്കാതെ പോകുന്നു. ആലോചനക്കാരുടെ ബഹുസത്താലോ അവ സാധിക്കുന്നു. താൻ പറയുന്ന ഉത്തരം ഏതുവായി മനുഷ്യന് സന്തോഷം വരും. തക്ക സമയത്ത് പറയുന്ന വാക്ക് എത്ര മനോഹരം. ബുദ്ധിമാന്റെ ജീവയാത്ര മേലോട്ടാകുന്നു. കീഴുള്ള പാതകളെ കാണാൻ ഒഴിഞ്ഞു പാതകളെ പാതാളത്തെ അവൻ ഒഴിഞ്ഞു പോകുന്നു. അഹങ്കാരിയുടെ വീട് യഹോവ ഒളിച്ചു കളയും. വിധവയുടെ ദുരോഹം ഉറപ്പിക്കും. ദുരുപായങ്ങൾ യഹോവയ്ക്ക് വെറുപ്പ്. ദയാവാക്കുന്നെങ്കിലും ദുരാഗ്രഹി തന്റെ ഭവനത്തെ വലയ്ക്കുന്നു. കോഴ വെറുക്കുന്നവനോ ജീവിച്ചിരിക്കും. നീതിമാൻ മനസ്സിൽ ആലോചിച്ചിട്ട് ഉത്തരം പറയുന്നു. ദുഷ്ടന്മാരുടെ വായോ ദോഷങ്ങളെ പൊഴിക്കുന്നു. യഹോവ ദുഷ്ടന്മാരോട് അകന്നിരിക്കുന്നു. നീതിമാന്മാരുടെ പ്രാർത്ഥനയോ അവൻ കേൾക്കുന്നു. കണ്ണിന്റെ ശോഭ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. നല്ല വർത്തമാനാവസ്ഥകളെ തണുപ്പിക്കുന്നു. ജീവാർത്ഥമായ സാധന കേൾക്കുന്നവർ ചെവിയുള്ളവൻ ജ്ഞാനികളുടെ മധ്യേ വസിക്കും. പ്രബോധനം ചെയ്യിക്കുന്നവൻ തന്റെ പ്രാണനെ നിരസിക്കുന്നു. ശാസനകൾക്ക് അനുസരിക്കുന്നതിനോ വിവേകം സമ്പാദിക്കുന്നു. യഹോവ ഭക്തി ജ്ഞാനോപദേശമാകുന്നു. മാനത്തിന് വിനയവും മുന്നോടിയാകുന്നു. ഹൃദയത്തിന്റെ നിരൂപണങ്ങൾ മനുഷ്യനുള്ളവ. നാം ഇന്ത്യ ഉത്തരവുമോ യഹോവയാൽ വരുന്നു. മനുഷ്യന് തന്റെ വഴികളൊക്കെയും വെടിപ്പായി തോന്നുന്നു. യഹോവയോ ആത്മാക്കളെ തൂക്കി നോക്കുന്നു. നിന്റെ പ്രവൃത്തികളെ യഹോവയ്ക്ക് സമർപ്പിക്കുക. എന്നാൽ നിന്റെ ഉദ്ദേശങ്ങൾ സാധിക്കും. യഹോവ സകലത്തെയും തന്റെ ഉദ്ദേശത്തിനായി ഉണ്ടാക്കിയിരിക്കുന്നു. അനർത്ഥ ദിവസത്തിനായി ദുഷ്ടനെയും കൂടെ ഗർഭമുള്ള അവനും യഹോവയ്ക്ക് വെറുപ്പ്. അവന് ശിക്ഷ വരാതിരിക്കുകയില്ല എന്നതിന് ഞാൻ കൈയടിക്കുന്നു. വിശ്വതയും കൊണ്ട് അകൃത്യം പരിഹരിക്കപ്പെടുന്നു. യഹോവ ഭക്തി കൊണ്ട് മനുഷ്യൻ ദോഷത്തെ വിട്ടകലുന്നു. ഒരുത്തന്റെ വഴിയിൽ യഹോവയ്ക്ക് ഇഷ്ടമായിരിക്കുമ്പോൾ അവൻ അതിന്റെ ശത്രുക്കളെ അവനോട് ഇണക്കുന്നു. ന്യായരഹിതമായ വലിയവരവനേക്കാൾ നീതിയോടെ അല്പം നല്ലത്. മനുഷ്യന്റെ ഹൃദയം തന്റെ വഴിയെ നിരൂപിക്കുന്നു. അവന്റെ കാലടികളോ യഹോവ ക്രമപ്പെടുത്തുന്നു. രാജാവിന്റെ അതരങ്ങളിൽ ഒരാൾപ്പാടുണ്ട്. ന്യായവിധിയിൽ അവൻ വായ്പഴിക്കുന്നതുമില്ല. ഒത്തവള്ളിക്കോലും ത്രാസും യഹോവയ്ക്കുള്ളവ. സഞ്ചിയിലെ പഴിവൊക്കെയും അവന്റെ പ്രവൃത്തിയാകുന്നു. ദുഷ്ടത പ്രവർത്തിക്കുന്നു രാജാക്കന്മാർക്ക് വെറുപ്പ്. നീതി കൊണ്ടല്ലോ സുവാസനം തരപ്പെടുന്നത്. നീതിയുള്ള അതരങ്ങൾ രാജാക്കന്മാർക്ക് പ്രവാഹം നേർ പറയുന്നതിനെ അവർ സ്നേഹിക്കുന്നു. രാജാവിന്റെ കോപം മകർന്നു തുല്യം. ജ്ഞാനമുള്ള മനുഷ്യനോ അതിനെ ശമിപ്പിക്കും. രാജാവിന്റെ മുഖപ്രകാശത്തിൽ ജീവനുണ്ട്. അവന്റെ പ്രസാദം പിന്മനയ്ക്കുള്ള മേഘം പോലെയാണ്. തങ്കത്തേക്കാൾ ഞാൻ സമ്പാദിക്കുന്നത് എത്ര നല്ലത്. വെളിയേക്കാൾ വിവേകം സമ്പാദിക്കുന്നത് എത്ര ഉത്തമം. ദോഷമകറ്റി നടക്കുന്നത് നേരുള്ളവരുടെ വഴി. തിരുവഴി തന്റെ വഴി സൂക്ഷിക്കുന്നവൻ തന്റെ പ്രാണനെ കാത്തുകൊള്ളുന്നു. സകലത്തിനു മുമ്പേ നാശത്തിനു മുമ്പേ ഗർവം, വീഴ്ചയ്ക്ക് മുമ്പേ ഉന്നതഭാവം. ഗർഭികളോട് കവർച്ച പങ്കിടുന്നതിനേക്കാൾ താഴ്മയുള്ളവരോട് താഴ്മയായിരിക്കുന്നത് നല്ലത്. തിരുവചനം പ്രമാണിക്കുന്നവൻ നന്മ കണ്ടെത്തും. യഹോവ രാത്രിക്കുന്നവൻ ഭാഗ്യവാൻ. ദൈവമേസ്തുവിനേക്ക് യോഗ്യമാകുന്നു.
നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും ശുദ്ധമുള്ള റൂഹായിക്കും സ്തുതി. ആടുമുതലും നീക്കം തന്നെ ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഓശാന, ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ ഒന്നോനു വരവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു ഉയരങ്ങളിൽ സ്തുതി. ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സൗത്തോസ് ഭദ്രാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ബുധനാഴ്ചയും നാം കൂടി വരാറുള്ള അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രാർത്ഥനാ സംഗമത്തിലേക്ക് എല്ലാ ദൈവ മക്കളെയും വളരെ സ്നേഹ ആദരോടുകൂടി സ്വാഗതം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഈ ബുധനാഴ്ച ദിവസം പ്രത്യേകിച്ച് ദൈവമാതാവായ പരിശുദ്ധ കന്യക മറിയാമിന്റെ പതിവസലൊക്കെ അഭാരം പ്രാപിച്ചുകൊണ്ട് പലരും 8 ദിവസത്തെ നോമ്പ് പര്യവസാനിപ്പിക്കുന്ന ഈ ദിനം മാതാവിന്റെ മധ്യസ്ഥൽ അഭയം പ്രാപിച്ചുകൊണ്ട് തന്നെ ദൈവസന്നിധിയിൽ അമ്മയോടൊപ്പം ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താൻ കൃപയാർത്ത് സ്തുതിക്കാം. നാം ആയിരിക്കുന്ന സ്ഥാനത്ത് ദൈവഭക്തിയോടും ദൈവാശ്രയ ബോധത്തോടും അനുഗ്രഹിക്കപ്പെട്ട ഈ കൂട്ടായ്മയിൽ ഭാഗമാകുവാൻ സ്വർഗം കനിയണമേ എന്ന് ആമുഖമായിട്ട് ഉറക്കാം. ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുകയും ഇതിന്റെ തുടക്കമിടുകയും ചെയ്തിട്ടുള്ള പിതാക്കന്മാരെ വളരെ ആദരവോടുകൂടി സ്മരിക്കുന്നു. ഈ കൂട്ടായ്മയിൽ സാന്നിധ്യത്തോടെ നടക്കുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠരെയും പ്രത്യേകാൽ പ്രിയപ്പെട്ട മാമനച്ചൻ, അതുപോലെ തന്നെ പ്രിയപ്പെട്ട ഡോക്ടർ വി സി വർഗീസ് അച്ഛൻ, പ്രിയപ്പെട്ട ഐസക് വി പ്രകാശ് അച്ഛൻ, ബിജോയി അച്ഛൻ, എല്ലാ വൈദികരെയും ധന്യമാർന്ന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലായിരുന്നുകൊണ്ട് ഇതിൽ പങ്കുചേരുന്ന എല്ലാ വിശ്വാസികളെയും കരങ്ങളിൽ സമർപ്പിക്കുന്നു. നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിൽ പകരുവാനും ദൈവത്തിന്റെ ദർശനം അനുനിമിഷം ഈ പ്രാർത്ഥന കൂട്ടായ്മ അതിന് മുഖാന്തരമായി തീരുവാനും ദൈവമേടയാക്കണമെന്ന് കരുണ ചൊരിയുന്ന കർത്തൃ സന്നിധിയിന് താഴ്മയോടെ പ്രാർത്ഥിച്ചുകൊണ്ട് സുവിശേഷ ഗീതങ്ങളിലെ 118-ാമത്തെ ഗീതം, സുവിശേഷ ഗീതങ്ങളിലെ വളരെ സുപരിചിതമായ 118-ാമത്തെ ഗീതം, അടലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജ എന്നുള്ള ഗീതം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ശുശ്രൂഷ ആരംഭിക്കാം.
അഴലേറും ജീവിതമാരുവിൽ നീ തളരുകയോ ഇനി സഹജേ, അഴലേറും ജീവിതമാരുവിൽ നീ തളരുകയോ ഇനി സഹജേ, നിന്നെ വിളിച്ചവരുണ്മയുള്ളോ കണ്ണിൻ മണി പോലെ കാത്തിടുമേ, അന്ത്യം വരെ വാഴുതാതയവൻ താങ്ങി നടത്തിടും പൊൻകാരത്ത, അഴലേറും ജീവിതമാരുവിൽ നീ തളരുകയോ ഇനി സഹജേ, കാർമുകിലേറെ കരയേറുകിലും കാണുന്നില്ലേ മഴ വില്ലതിന്മേ, കരുതുക വേണ്ടതിൻ ഭീകാരങ്ങൾ കെടുതികൾ തീർത്തവൻ പഴുകിടുമേ, അഴലേറും ജീവിതമാരുവിൽ നീ തളരുകയോ ഇനി സഹജേ, മരുഭൂപ്രയാണത്തിൽ ചാരിടുവിൻ ഒരു നല്ല നായകൻ നിനക്കില്ലയോ, കരുതും നിനക്കവൻ വേണ്ടതല്ല തളരാതെ യാത്ര തുടർന്നിടുവിൻ, അഴലേറും ജീവിതമാരുവിൽ നീ തളരുകയോ ഇനി സഹജേ, ചേലോടു തന്ത്രങ്ങളോ തീടുവാ ചാരന്മാരുണ്ടധികം സഹജേ, ചുടുചോര ചിന്തേണ്ടി വന്നിടിലും ചായല്ലേ ലോകത്താലുകളി, അഴലേറും ജീവിതമാരുവിൽ നീ തളരുകയോ ഇനി സഹജേ, കൈപ്പുള്ള വെള്ളം കൂടി ചെടിലും കൽപ്പന പോലെ നടന്നിടണം, ഏൽപ്പിക്കയില്ലവൻ ശത്രുകയിൽ സ്വർപ്പൂരം നീയണയും വരയും, അഴലേറും ജീവിത മാരുവിൽ നീ തളരുകയോ ഇനി സഹജേ.
നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധായുമായ സത്യേക ദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. ആദ്യം മുതൽ നിന്നേക്കും തന്നെ ആമീൻ. ആകാശവും ഭൂമിയും തന്നെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന വരുവാനായ ദൈവം വരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങൾ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവൻ വരുവാനിക്കുന്നവനും അയവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, വിലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, വിലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, വിലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ശുശ്രൂഷകളും പ്രാർത്ഥനയും കൈകൊണ്ട് ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, സൃഷ്ടാവേ നിനക്ക് സ്തുതി, പാപികളായ അടിയാരോട് കരുണയുന്ന മനുഷ്യരാജാവേ നിനക്ക് സ്തുതി. ബാധിക്കുമോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേയും, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടേണമേ, നിന്റെ രാജ്യം വരേണമേ, നിന്റെ ദൃഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരേണമേ, ഞങ്ങളുടെ കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ദുഷ്ടനിൽ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ, എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്ന് മുന്നേക്കുന്നതിനുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ, നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരകരമായ കർത്താവ് യേശുമിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യാമൃതമറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മനസമയത്തും തിരുനമ്പുരാനോട് നീ അപേക്ഷിച്ചുകൊള്ളണമേ. ആമീൻ.
ബാറക്കുമോൻ, തന്റെ വിശുദ്ധ റൂഹായാൽ ഞങ്ങളെ ആശ്വസിപ്പിച്ചവനായി അനുഗ്രഹങ്ങളുള്ളവനും എല്ലാ ആശ്വാസവും നൽകുന്നവനുമായ ദൈവമേ, ഈ നാവുകളുടെ സാദൃശ്യത്തിൽ വിശുദ്ധ ശ്ലീഹന്മാരുടെ മേൽ നിന്റെ പരിശുദ്ധ റൂഹാവസ് ചെയ്യുന്ന നേരത്തിൽ നിന്റെ തിരുമുമ്പാകെ പ്രാർത്ഥിപ്പാൻ നിൽക്കേണ്ടതിന് ഞങ്ങളെ നിയോഗിനാന്മാരാക്കിയതിനാൽ നിന്നെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. മനുഷ്യരെ സ്നേഹിക്കുന്നവനായ കർത്താവേ, നിന്റെ വിശുദ്ധ റൂഹായുടെ കൃപ ഞങ്ങൾക്ക് നീ പറഞ്ഞയച്ച് അവനാൽ ആത്മാവിന്റെ ഈ ശരീരത്തിന്റെ സകല മലിനതകളിൽ നിന്നും ഞങ്ങളെ നീ ശുദ്ധീകരിക്കണമേ. ഞങ്ങൾ ആത്മീയ മുറപ്രകാരം നടന്നുകൊണ്ട് ആത്മീയ നടപടിയെങ്കിലേക്ക് തിരിയുമാറാകണമേ. ശരീരത്തിന്റെ മോഹങ്ങളെ ഞങ്ങൾ നിവർത്തിക്കാതെ ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ ദിവസങ്ങളിലും വിശുദ്ധിയിലും നീതിയിലും നിന്നെ സുക്രൂഴിപ്പാൻ ഞങ്ങളെ യോഗ്യന്മാരാക്കണമേ. പിതാവുപുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവയെ സ്തുതിയും ബഹുമാനവും നിനക്ക് യോഗ്യമാകുന്നു. കർത്താവേ, നിന്റെ അനുഗ്രഹങ്ങളാൽ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. എന്റെ കർത്താവേ, നീ വിശുദ്ധീകരിച്ചതിന്റെ മനോഗുണത്താൽ ഞങ്ങളുടെ കുറ്റങ്ങളെ നീ ക്ഷമിക്കണമേ. എന്റെ കർത്താവേ, അനുഗ്രഹങ്ങൾക്കും പാപമോചനത്തിനും ഞങ്ങളെ യോഗ്യന്മാരാക്കണമേ. കർത്താവേ, അശുദ്ധിയുള്ള സ്മരണകളെയും നിന്ദ്യമായ വിചാരങ്ങളെയും ഞങ്ങളിൽ നിന്ന് നീക്കിക്കളയണമേ. കർത്താവേ, സാത്താന്റെ ചതിവുകളിൽ നിന്ന് ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ. എന്റെ കർത്താവേ, ഞാൻ നിനക്കിഷ്ടമുള്ളവനാകുവാനും നിന്റെ ഇഷ്ടത്തിന് ഞാൻ യോഗ്യനാകുവാനും നീ കൃപ നൽകണമേ. കർത്താവേ, നിന്റെ തുറമുഖം തന്നെ അടുപ്പിക്കണമേ. കർത്താവേ, അനുതാപമുള്ള ഹൃദയം എനിക്ക് തരണമേ. കർത്താവേ, താഴ്മയോടും ക്ഷമയോടും കൂടിയ വിചാരവും നിനക്കിഷ്ടമുള്ളവയ്ക്കേ നീ എനിക്ക് തരണമേ. എന്റെ കർത്താവേ, നിന്റെ അനുഗ്രഹങ്ങളുടെ മഹത്വം പോലെ എന്റെ ജീവന്റെ രക്ഷയ്ക്ക് നല്ലതായിട്ടുള്ളതേക്ക് നൽകണമേ. എന്റെ കർത്താവേ, അറിവും ജ്ഞാനവും ക്ഷമയോടുകൂടിയ വിചാരവും എനിക്ക് നൽകണമേ. കർത്താവേ, വ്യർത്ഥമായ വിചാരം എന്നിൽ നിന്ന് നീക്കിക്കളഞ്ഞ് നിന്നുള്ള ഭയവും ഭക്തിയും കരുണയും സ്നേഹവും സഹോദര പ്രീതിയും കൊണ്ടിൽ പരിപൂർണമാക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുന്നു. പോഴുമല്ല എപ്പോഴും നേക്കും തന്നെ. പൈതൃപുത്ര പരിശുദ്ധാത്മാവിന് സ്തുതി ഉണ്ടായിരിക്കട്ടെ. കർത്താവിനെ നല്ല ഈ പ്രസാദം ദൈവം നമുക്ക് നൽകിയതിൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഈ ഫോൺ ഉപയോഗിക്കുന്ന ആളുകൾ ദയവായിട്ട് മ്യൂട്ട് ചെയ്ത് അതിനകത്ത് ജോയിൻ ചെയ്യുക. നിങ്ങൾ സംസാരിക്കുന്നവർക്ക് കൂടെ കേൾക്കാൻ ഇടയാവുന്നുണ്ട്. ദയവായിട്ട് മ്യൂട്ട് ചെയ്ത് ആരാണ് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്, മെഡിസിന്റെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് ദയവായിട്ട്
ഫോൺ മ്യൂട്ട് ചെയ്യണേ ദയവായിട്ട്. എന്നിട്ടൊക്കെ മെഡിസിന്റെ കാര്യമൊക്കെ
പറയാം.
ഹലോ, ഈ ഫോൺ ഹോസ്പിറ്റലിൽ നിന്ന് ഉപയോഗിക്കുന്ന ആരാണ്ടാണ് നിങ്ങള് ഇതിന്റെ അത് ജോയിൻ ചെയ്യുന്നുള്ള ഒരുപാട് സന്തോഷമുണ്ട് തിരക്ക് നടക്കും. പക്ഷെ ദയവായിട്ട് നിങ്ങൾ മ്യൂട്ട് ചെയ്തിട്ട് ഫോൺ ഉപയോഗിക്കുക. അനുഗ്രഹീതമായി പ്രഭാതം ദൈവം തന്നതിൽ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ദൈവസന്നിധിയിലായിരുന്നു കൊണ്ട് ഈ ശുശ്രൂഷയിൽ ആത്മാർത്ഥമായി സഹകരിക്കുവാനും പങ്കുകൊള്ളുവാനും ദയവായിട്ട് ഫോൺ മ്യൂട്ട് ചെയ്യണേ. ആരോ മ്യൂട്ട് ശ്രദ്ധിക്കുന്നില്ല, അറിയാതെ ചെയ്യുന്നതാണെന്നറിയാം എങ്കിലും പ്ലീസ് ദൈവസന്നിധിയിലായിരിക്കാൻ തക്കോണം ദൈവം അനുഗ്രഹിച്ചതിൽ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഞാൻ ആമുഖത്തിൽ ഓർപ്പിച്ചതുപോലെ ദൈവമാതാവായ പരിശുദ്ധ കന്യാമറിയാവിന്റെ നാമധേയത്തിൽ തന്റെ ജനന പെരുന്നാൾ ആഘോഷിക്കുന്ന ദിനമാണ് പ്രധാന ദിവസമായിരുന്നു ഇന്ന്. ഔദ്യോഗികമായി സഭ വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ലെങ്കിലും ഇന്ന് സഭ ഏറ്റവും പ്രാധാന്യത്തോടെ വിശ്വാസികൾ നെഞ്ചിലേറ്റുന്ന ഒരു പെരുന്നാളായിട്ടാണ് ഈ നോമ്പും അമ്മയുടെ നാമധേയത്തിലുള്ള ഈ എട്ട് നോമ്പ് പെരുന്നാളും നമ്മൾ നോക്കിക്കാണുന്നത്. എന്തു തന്നെയാണെങ്കിലും ഈ ദിനങ്ങളിലൊക്കെ ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കാൻ മാതാവ് ഒരു മുഖാന്തരമായി തീരുന്നു എന്ന് നമുക്ക് സന്തോഷിക്കാം. ഈ ദിനങ്ങൾ പ്രത്യേകമായി നോമ്പ് ദൈവനാമഹത്വത്തിന് വേണ്ടിയും സ്വർഗത്തിലെ ദൈവ അനുതപിക്കുന്ന ആളുകൾക്ക് നൽകുന്ന കൃപകളെ കണ്ടെത്തുന്ന ഒരു മുഖാന്തരമായി സാധ്യതയായി ഈ കൂട്ടായ്മയൊക്കെ അല്ലെങ്കിൽ ഈ നോമ്പും അതിന് പരിലസിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. മാതാവിനോടൊപ്പം നമുക്കും നിരന്തരം ദൈവത്തെ സ്തുതിക്കുവാനും പ്രത്യേകിച്ച് നാം ആയിരിക്കുന്ന കൂട്ടായ്മയിൽ അമ്മയുടെ ഒരു സമഗ്ര നേതൃത്വം നമ്മളെ കൂടുതൽ ആത്മീയ ഊർജം പകരത്തക്കവണ്ണം ആ സാന്നിധ്യം നമ്മളിൽ പ്രശോഭിക്കട്ടെ, നമ്മളിൽ പ്രകാശപൂരിതമാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ഓർക്കുകയും ചെയ്യുന്നു. നമ്മൾ ഏഴാം സങ്കീർത്തനത്തിന്റെ ഏഴാം സങ്കീർത്തനം ഒന്നാം വാക്യം ഇങ്ങനെ വായിക്കുന്നു: എന്റെ ദൈവമായ യഹോവേ, നിന്നെ ഞാൻ ശരണം പ്രാപിക്കുന്നു, എന്നെ വേട്ടയാടുന്ന എല്ലാവരെയും എല്ലാവരുടെയും കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ച് വിടുവിക്കണമേ. എന്നെ വേട്ടയാടുന്ന എല്ലാവരുടെയും കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ച് വിടുവിക്കണമേ. ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ നമുക്ക് ചുറ്റും നമ്മളെ വേട്ടയാടുന്ന വേട്ടയാടുക എന്ന് പറയുമ്പോൾ തന്നെ ആ അർത്ഥം നമുക്കറിയാം. എപ്പോഴും വേട്ടയ്ക്ക് വേണ്ടി വരുന്ന ആളുടെ മനസ്സിൽ ഓരോ വ്യക്തികളും ഇരയാണ്. ഇരയോടുള്ള വേട്ടക്കാരന്റെ സമീപനം പലപ്പോഴും ക്രൂരമായ ഭാവമാവും. പിശാച് എപ്പോഴും ക്രൂരമായ ഭാവത്തോടുകൂടി, അത് വിവിധ രൂപത്തിലാണെങ്കിലും, രോഗത്തിന്റെ ആണെങ്കിലും കഷ്ണതയുടെ ആണെങ്കിലും നഷ്ടങ്ങളുടെ ആണെങ്കിലും ഉറ്റവരുടെ വേർപാടിന്റെ ആണെങ്കിലും ഇങ്ങനെ പല രൂപത്തിലും ഭാവത്തിലും ഒരു വേട്ടക്കാരനെ പോലെ നമുക്ക് ചുറ്റും ആഞ്ഞടിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മളിലുള്ള ആഴമായ ദൈവഭക്തിയും ദൈവാശ്രയ ബോധവും അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ദൈവമാതാവ് ജീവിതത്തിൽ കാണിച്ചു തന്ന ആ ശ്രേഷ്ഠമായ മാതൃകയെ, പരിശുദ്ധന്മാർ സ്വജീവിതത്തിൽ കൂടി കാണിച്ചു തന്ന ആ ശ്രേഷ്ഠമായ ദൈവസന്നിധിയിലുള്ള ജീവിത അനുകരണത്തെ നമുക്കും അനുദാനം ചെയ്യുവാൻ, അതിൽ കൂടി സ്വർഗീയ കിരീടം പ്രാപ്യമാക്കുവാൻ തക്കോണം ഇടയാകണമേ എന്ന് ദൈവസന്നിധിയിൽ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ നാളത്തെ ദിവസം നമ്മുടെ സഭാ കലണ്ടർ പ്രകാരം ദൈവമാതാവിന്റെ മാതാപിതാക്കളുടെ ഓർമ്മയായിട്ട് നമ്മൾ കൊണ്ടാടുകയാണ്. തീർച്ചയായിട്ടും ലോകത്തിലേക്ക് ഭാഗ്യം ചെയ്ത മാതാപിതാക്കളാണ്. ഒരു സാധാരണ പെൺകുട്ടിയായി ഈ ലോകത്തിലേക്ക് അവതരിച്ച പ്രിയമകളെ ആത്മീയ കൃപയിൽ വളർത്തുവാനും ദേവാലയ പശ്ചാത്തലത്തിൽ വളർത്തത്തക്കവണ്ണമുള്ള സാധ്യത ഉണ്ടാകുവാനും, അതിൽ കൂടി പ്രപഞ്ചത്തെ മുഴുവൻ തന്റെ കരങ്ങളിൽ രൂപപ്പെടുത്തിയെടുക്കുന്ന സൃഷ്ടാവിന്റെ മാതാവായി ആദരിക്കപ്പെട്ട ഒരു സ്ഥലത്തിൽ തന്റെ ശുശ്രൂഷ ഈ ലോകത്തിൽ പൂർത്തീകരിച്ച് അനശ്വരമായി സമസ്ത മാനവജാതിയുടെ നഭോമണ്ഡങ്ങളിൽ പ്രകാശപൂരിതമായി പ്രകാശം കൊടുക്കുന്നവളായി നിലനിൽക്കുവാൻ തക്കോണം ഇടയായതിൽ അവരെയും നമുക്ക് ഈ സമയത്ത് ഓർക്കാം. ഇന്ന് തിരുവചന ധ്യാനത്തിന് നേതൃത്വം നൽകുന്നത് വന്നിയ വി സി വർഗീസനാണ്. ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യമൊന്നുമില്ല. അച്ഛന് ഞങ്ങൾ ഒരുമിച്ച് ഞാൻ ശുശ്രൂഷ ചെയ്യുന്ന ഡാലസ് സെന്റ് മേരീസ് വെള്ളിപ്പള്ളിയിൽ ഹൂസ്റ്റണിൽ നിന്നും ഇന്നലെ ദൈവമാതാവിന്റെ പെരുന്നാളോടനുബന്ധിച്ച് വിജയേശനും ഞാനും അച്ഛനോട് ഇങ്ങനെ യാത്രയായി. വിശുദ്ധ കുർബാനയൊക്കെ കഴിഞ്ഞ് ഏതാണ്ട് 2:30 കൂടിയാണ് ഞങ്ങൾ തിരിച്ച് ഹ്യൂസ്റ്റണിൽ എത്തിയത് മിഡ് നൈറ്റില്. അതുകൊണ്ട് തന്നെ ക്ഷീണവും മറ്റുമൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ വകവെക്കാതെ ഞാൻ ആദ്യം പ്രസംഗിക്കാനായിട്ടാണ് തീരുമാനിച്ചിരുന്നതെങ്കിലും അച്ഛന് അച്ഛൻ ഞാൻ പറഞ്ഞോളാം, എനിക്ക് കുഴപ്പമില്ല എന്ന് എന്നോട് രാവിലെ അറിയിക്കുകയുണ്ടായി. ഈ ശുശ്രൂഷയോട് അച്ഛൻ കാണിക്കുന്ന ആ സ്നേഹവും വാത്സല്യവും അതിനേക്കാൾ ഉപരി തന്റെ ഹൃദയത്തിൽ തങ്ങി നിൽക്കുന്ന നല്ല ആശയങ്ങളെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ തക്കവണ്ണം കാണിക്കുന്ന ഡെഡിക്കേഷനൊക്കെ തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കുന്നതാണ്. ഒരു സാധാരണ വലിയ വാഗ്ധോരണയോടെയുള്ള പ്രസംഗ ശൈലിയേക്കാൾ ഉപരി ആഴമായ ചില ചിന്തകൾ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ഹൃദയത്തിൽ തന്നത്തക്കവണ്ണം എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തരുന്ന, പ്രത്യേകിച്ച് ഞങ്ങൾ യാത്രയൊക്കെ ചെയ്യുമ്പോൾ വളരെ ആഴമായ ഗഹനമായ വിഷയങ്ങളൊക്കെ അച്ഛൻ പലപ്പോഴും പറഞ്ഞു തരികയൊക്കെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അച്ഛന്റെ ആ സാന്നിധ്യവും അറിവും വളരെ പ്രയോജനം ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ പ്രാർത്ഥനാ കൂട്ടമേക്ക് അച്ഛന്റെ ഒരു സാന്നിധ്യം അനുഗ്രഹമാണ്. നിങ്ങളെല്ലാവരുടെ പേരിൽ പ്രിയപ്പെട്ട അച്ഛനെ ധന്യവാർന്ന ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ സുവിശേഷ ഗീതങ്ങളിലെ ഒരു ഗീതം ഡാലസ് സെന്റ് മേരീസ് വെല്ലുവിളിയിൽ നിന്നും രൂപ ആലപിക്കുന്നതാണ്. അതിനുശേഷം വന്നിയ അച്ഛന് തിരുവചന ധ്യാനത്ത് നടത്തുന്നതായിരിക്കും. രൂപ ഹലോ, ഇപ്പം രൂപയുടെ ഫോൺ ചിലപ്പം മ്യൂട്ട് ചെയ്തിട്ടുണ്ടാവും, അതോ ഞാൻ മറ്റൊരു ചിലപ്പോൾ ഓപ്പൺ ചെയ്യാൻ സാധിച്ചു കാണുകയല്ല. രൂപയ്ക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, എനിക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് ഓപ്പൺ ചെയ്യാൻ സാധിച്ചു കാണുകയല്ല. ഞാൻ മെസ്സേജ് ചെയ്തിട്ട് ഒരു പക്ഷേ മനോജിനത് ഓപ്പൺ ചെയ്യാൻ സാധിച്ചു കാണില്ല. അതുകൊണ്ട് സുവിശേഷ ഗീതങ്ങളിലെ ഒരു ഗീതം നമുക്ക് ചേർന്ന 117-ാമത്തെ ഗീതം, സുവിശേഷ ഗീതങ്ങളിലെ 117-ാമത്തെ ഗീതം. ലോകത്തിലേക ആശ്രയം എന്നേശു മാത്രം, ശോകങ്ങളേറി വന്നാലും എന്നുള്ള. ഹലോ രൂപ, ഇല്ല, ശോകങ്ങളേറി വന്നാലും എന്ന ഗീതം ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം.
ലോകത്തിലേകയാശ്രയം എന്നേശു മാത്രം, ശോകങ്ങളേറി വന്നാലും. ലോകത്തിലേകയാശ്രയം എന്നേശു മാത്രം, ശോകങ്ങളേറി വന്നാലും. വേണ്ടായി ലോക ഇമ്പം പ്രിയനേ നീ മതി, വേണ്ടായി ലോക ഇമ്പം പ്രിയനേ നീ മതി. എന്നും വാഴ്ത്തിപ്പാടും ഞാൻ, എന്നും വാഴ്ത്തിപ്പാടും ഞാൻ. ഉറ്റവരായിരുന്നവർ ദോഷിച്ചാലും മാറ്റമില്ലാത്ത സ്നേഹിതൻ. ക്ലേശം നിറഞ്ഞ ലോകയാത്രയിൽ താങ്ങിടും, ക്ലേശം നിറഞ്ഞ ലോകയാത്രയിൽ താങ്ങിടും. വിൻശക്തിയാലെ നിത്യവും, വിൻശക്തിയാലെ നിത്യവും. ലോകത്തിലേകയാശ്രയം എന്നേശു മാത്രം, ശോകങ്ങളേറി വന്നാലും. തേടിയതല്ല ഞാൻ നിന്നെ ക്രൂശിൻ സ്നേഹം, നേടിയ പാപിയാമെന്നെ. ഓടുന്നു ലാക്കിലേക്കു പാടുകൾ നേറ്റു ഞാൻ, ഓടുന്നു ലാക്കിലേക്കു പാടുകൾ നേറ്റു ഞാൻ. മാറുവാനാവതില്ലേ, മാറുവാനാവതില്ലേ. ലോകത്തിലേകയാശ്രയം എന്നേശു മാത്രം, ശോകങ്ങളേറി വന്നാലും. മാറയുണ്ടി മരുവതിൽ താരമില്ല, മാറായി നാഥനമേശു. മാറാത്ത വാക്കു തന്നോൻ മാറുമോ ആയവൻ, മാറാത്ത വാക്കു തന്നോൻ മാറുമോ ആയവൻ. മാറമധുരമാക്കിടും, മാറമധുരമാക്കിടും. ലോകത്തിലേകയാശ്രയം എന്നേശു മാത്രം, ശോകങ്ങളേറി വന്നാലും. വിശ്വാസക്കപ്പൽ താഴുമോ ഈ ഉലകിൽ, ഈശ്വരൻ പോലെ നേറും നീ. ആശ്വാസദായകൻ വേഗമായി വന്നാലും, ആശ്വാസമേകുവാൻ നീ വേഗമായി വന്നാലും. വിശ്വാസനായക പ്രിയ, വിശ്വാസനായക പ്രിയ. ലോകത്തിലേകയാശ്രയം എന്നേശു മാത്രം, ശോകങ്ങളേറി വന്നാലും.
നിൻ ശക്തി കാഴ്ച ശബ്ദങ്ങൾ ഏറെ വേണം വിശ്വാസ പോരിൽ നിൽക്കുവാൻ. പത്മോസിയിൽ എത്ര നാൾ ഞാൻ ഏകനായി പാർക്കണം, പത്മോസിയിൽ എത്ര നാൾ ഞാൻ ഏകനായി പാർക്കണം. വിശ്വാസത്യാഗമില്ലാതെ, വിശ്വാസത്യാഗമില്ലാതെ ലോകത്തിലേകയാശ്രയം എന്നെ സുമാത്രം ശോകങ്ങളേറി വന്നാലും.
തിരുവചന ധ്യാനത്തിനായി പ്രിയപ്പെട്ട വി സി വർഗീസ് അച്ഛനെ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു.
കേക്കാവോ?
കേൾക്കാം.
പിതൃസദാ പരിശുദ്ധാത്മാവാണ് ത്രിയേക ദൈവത്തിന്റെ അതിധന്യനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഏറ്റവും സ്നേഹമുള്ള വൈദിക സഹോദരങ്ങളെ, കർത്താവ് സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, ഈ വിശുദ്ധ ദിവസത്തിന്റെ ഒരു പ്രാവശ്യം കൂടി ഈ പ്രയർ ഗ്രൂപ്പിലേക്ക് കയർന്നു വരുന്നതിനും അല്പസമയം തിരുവചനത്തിൽ നിന്നും ചിന്തിക്കുന്നതിനുള്ള അവസരത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ ദിവസം തന്നെ നമുക്കറിയാം പരിശുദ്ധ ദേവമാതാവിന്റെ ജനന പെരുന്നാളാണ്. നമ്മളെ ഒരു മാസം മുൻപ് ദേവമാതാവിന്റെ ഡൊർമേഷൻ വാങ്ങിപ്പ് പെരുന്നാൾ നടത്തി, അതിനുശേഷമാണ് ജനന പെരുന്നാൾ നാം നടത്തുന്നത്. സാധാരണ ഓർത്തഡോക്സ് പാരമ്പര്യത്തിൽ ആരുടെയും ജനന പെരുന്നാൾ നടത്താറില്ല, എക്സെപ്റ്റ് രണ്ടുപേര്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജനനപ്പെരുന്നാളും വിശുദ്ധ യോഹന്നാൻ മാർത്താനായുടെ ജനനപ്പെരുന്നാളും മാത്രമേ നാം നടത്താറുള്ളൂ. ബാക്കി ആരുടെയും ജനനപ്പെരുന്നാൾ നടത്താറില്ല. അതുപോലെ എട്ടു നോയമ്പ് വളരെ ഭക്ത്യാദരപൂർവം നമ്മുടെ ആൾക്കാരെ നോക്കുകയും അതിനുവേണ്ടിയിട്ട് ഉത്സാഹിക്കുകയും ചെയ്യുന്നുണ്ട്. നോയമ്പാലും അല്ലെങ്കിൽ ഉപവാസത്താലും പ്രാർത്ഥനയുമല്ലാതെ ഈ ജാതി നീങ്ങിപ്പോയില്ല എന്ന് കർത്താവ് അരുളി ചെയ്ത മാത്രം ഇവയൊക്കെ ചെയ്യുന്ന നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയാണ്, നല്ലതുമാണ്. എന്നാലത് സെൽഫിഷ് ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ട് താഴ്ന്നു പോകാതിരിക്കുവാനായിട്ട് ശ്രമിക്കണം എന്നൊരു ചെറിയ ഓർമ്മപ്പെടുത്തൽ കൂടിയുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീജനങ്ങള് നമ്മള് മേ ബി നമ്മുടെ സഭയില് ഇത് ആഘോഷിക്കാൻ തുടങ്ങിയത് ഇവ ചിലപ്പോൾ റോമൻ കത്തോലിക്ക ആ ബന്ധത്തിൽ നിന്ന് ഉണ്ടായതായിരിക്കാം എന്ന് എന്റെ ഒരു ചെറിയ അനുമാനമാണ്. അതുപോലെ മാതാവിനെ ഇമ്മക്കുലേറ്റ് കൺസെപ്ഷൻ എന്ന് പറഞ്ഞൊരു തിയറി റോമൻ കത്തോലിക്ക സമുദായത്തിലുണ്ട്. പയസ് നയൻത് 9th century എഴുതിയ ഒരു കൽപ്പനയിലൂടെയാണ് ഈ സിദ്ധാന്തം അവരുടെ സഭയിലെ കയറി വന്നത്. മാതാവ് ഒരു എല്ലാ മനുഷ്യരെക്കാട്ടിലും ഉപരിയായിട്ട് മാതാവിനെ പാപമില്ലാതെ തന്നെ ജനിക്കുന്നതിന് വേണ്ടിയിട്ട് ദൈവം നിശ്ചയിച്ചു. അങ്ങനെ ആദാമിയ പാപം അവളിൽ ഇല്ലായിരുന്നു എന്ന് ഒരു സിദ്ധാന്തം ഉണ്ടാക്കിയിരുന്നു. നമ്മളത് വിശ്വസിക്കുന്നില്ല. കാരണം മാതാവും എല്ലാ സ്ത്രീകളെ മാതിരിയും എല്ലാ മനുഷ്യരെ മാതിരിയും ജനിച്ചൊരു സ്ത്രീയായിരുന്നു. ദൈവത്തിന്റെ കൃപയാണ് മാതാവിനെ മാതാവായിട്ട് തീർത്തത്. അതുപോലെ കോ റെഡീമർ എന്നുള്ള പദ്ധതിയും അവരുപയോഗിക്കുന്നുണ്ട്. റെഡീമറെ ഏകനായ ക്രിസ്തു ഞാൻ ഏകനായിട്ട് ചക്കു ചവിട്ടി എന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു രക്ഷകനെ വേറെ രക്ഷകനെ കൂടെ കൂട്ടിക്കൂട്ടി കഴിഞ്ഞാൽ ആ രക്ഷയ്ക്ക് പ്രാതിനിധ്യമില്ല. അതുകൊണ്ട് കർത്താവിനോടുകൂടെ രക്ഷിക്കപ്പെട്ട് രക്ഷിക്കുവാനായിട്ട് കർത്താവ് മാത്രമേ റെഡീം ചെയ്തതായിട്ടുണ്ടായിരുന്നുള്ളൂ, മാതാവില്ല. മാതാവിനും രക്ഷ കിട്ടിയത് ജോർജ് പ്രവോർസ്കി എന്ന റഷ്യൻ തിയോളജിയൻ പറയുന്നതനുസരിച്ച് മാതാവ് ആ കുരിശിന്റെ ചുവട്ടിൽ തന്റെ തലക താഴ്ത്തി നിന്നപ്പോൾ അക്കുരിശിൽ നിന്നും ഒരു തുള്ളി രക്തം തന്നെ നിറുകയിൽ വീണപ്പോഴാണ് മാതാവിനും രക്ഷ കിട്ടിയത് എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് മാതാവ് നമ്മളെപ്പോലെ തന്നെ ജനിച്ച ഒരു സ്ത്രീയാണ്. പക്ഷേ ദൈവികമായിട്ടുള്ള കൃപ ആ മാതാവിൽ വളർന്നുകൊണ്ടിരുന്നു. അതിന് മാതാവ് ഇടം കൊടുക്കുകയും ചെയ്തു. ഇതാ ദൈവത്തിന്റെ ദാസി, നിന്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെയാണ് മാതാവ് ദൈവത്തിന് ദൈവപുത്രനെ മാതാവായി തീരുന്നതിന് വേണ്ടിയിട്ട് ഇടയാക്കി തീരുന്നത്. ആദ്യ സൃഷ്ടിക്ക് ദൈവം ആരുടെയും അനുവാദം ആവശ്യപ്പെട്ടിരുന്നില്ല. പ്രകാശമേറിയ സൂര്യനെ സൃഷ്ടിച്ച ദൈവം തന്റെ പുത്രന് വേണ്ടിയിട്ട് സൺ ഓഫ് ഗോഡ് മനുഷ്യ ശരീരം എടുക്കുന്നതിനായിട്ട് നിസ്സാരയായ ഒരു എബ്രായ കന്യകയോടാണ് അനുവാദം ചോദിച്ചത്. ഇന്ന് ആ അനുവാദം ചോദിച്ച ആ സ്ത്രീയുടെ അല്ലെങ്കിൽ ആ മാതാവിന്റെ ജനന ദിവസമാണ് ഇന്ന്. എങ്കിലും നന്നായിട്ടത് നമ്മൾ ആഘോഷിക്കുന്നതിലും നമ്മൾ ആ മാതാവിനോടുള്ള മധ്യസ്ഥതയിൽ അപേക്ഷിക്കുന്നതിനും ദൈവമായ കർത്താവ് തീർച്ചയായിട്ടും നമുക്ക് അതിന് പ്രതിഫലം തരും എന്ന് വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ ചിന്തയ്ക്കാണ് എടുത്തിരിക്കുന്ന ഒരു ചെറിയ ഭാഗം ഗലാത്തിയ ലേഖനം 4:4 ഗലാത്തിയയുടെ പുസ്തകവും അത് ആരെ എഴുതി എങ്ങനെയാണെന്നൊന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലവണ്ണം അറിയാം അത് പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ എഴുതിയിരിക്കുന്ന ഒരു ലേഖനമാണ്. അതിന്റെ വാക്യം ഇങ്ങനെയാണ്: എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്നും ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴെ ജനിച്ചവനായി നിയോഗിച്ചയച്ചു. When the fullness of time had come, God sent his son, born of a woman, born under the law, in order to redeem those who were under the law. Eternal elemental spirits of the world, Paul refers to cosmic powers that dominate the human being. നാലാമത്തെ വാക്യത്തിലും കൊളോസ്യ ലേഖനം 2:8-20 വാക്യങ്ങളിലും പോൾ ഇങ്ങനെ പറയുന്നുണ്ട്, ഈ എലിമെന്റൽ സ്പിരിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അന്ന് എന്താണ് ഈ പോൾ വിചാരിച്ചിരുന്നത് ചിന്തിച്ചിരുന്നത് എന്ന് നമുക്ക് ഒരു വിശേഷണം മനസ്സിലാക്കേണ്ടതുണ്ട്. അന്നത്തെയും ഇന്നത്തെയും അനുസരിച്ച് എർത്ത്, എയർ, ഫയർ ആൻഡ് വാട്ടർ, ഇതാണ് 4 എലിമെന്റുകൾ. വിച്ച് ആർ ദ കൺട്രോളിംഗ് ഫാക്ടർ ഓഫ് ഹ്യൂമൻ ഡെസ്റ്റിനി. ഉൽപ്പത്തി പുസ്തകം 1:14-19 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഗോഡ് ക്രിയേറ്റഡ് 2 ലൈറ്റ്സ്, 2 വലിയ പ്രകാശങ്ങൾ ഉണ്ടാക്കി, ടു റൂൾ ഓവർ ദ ഡേ ആൻഡ് ഓവർ ദ നൈറ്റ്. പകല് വാഴുന്നതിനും രാത്രിയിൽ വാഴുന്നതിനും വേണ്ടിയിട്ട് 2 വെളിച്ചങ്ങൾ ഉണ്ടാക്കി. ആൻഡ് ദേ വെയർ ഫോർ സൈൻസ് ആൻഡ് സീസൺസ് ആൻഡ് ഫോർ ദ ഡേയ്സ് ഓഫ് ആൻഡ് ഇയേഴ്സ്. ഇവ അടയാളങ്ങളായും കാലം, ദിവസം, സമ്മത്സരം എന്നിവ തിരിച്ചറിയുവാനായിട്ട് ഉതകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. ദിവസങ്ങൾ, ആഴ്ചകൾ, മാസങ്ങൾ, വർഷങ്ങൾ, ഇവ യഥാക്രമം ദൈവസൃഷ്ടിയിൽ മോസ്റ്റ് പെർഫെക്റ്റ് ആയിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഒരു ദിവസം 24 മണിക്കൂറായും ഒരാഴ്ച 7 ദിവസമായും ഒരു മാസത്തിന് യഹൂദ കണക്കനുസരിച്ച് 30 ദിവസമായും ഒരു വർഷത്തെ 12 മാസങ്ങളായും ക്രമീകരിച്ചിരിക്കുന്നു. ഇത് നമ്മുടെ സഭയുടെ പിതാക്കന്മാരുടെ പഠിപ്പിക്കലാണ്. നമ്മുടെ പ്രമേയ ചതുരാകൾ വായിച്ചു കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് ഈ സഭയുടെ തിയോളജിയും പഠിപ്പിക്കലും കാണിക്കാണ് നമുക്ക് അറിയുവാനായിട്ട് സാധിക്കും. ഉയർപ്പ് പെരുന്നാളിന്റെ രാത്രി പ്രാർത്ഥനയുടെ 1 കൗമായില് നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. അതിന്റെ സെതറായില് നമ്മൾ സാധാരണ രാത്രി പ്രാർത്ഥനയിലെ ആൾക്കാരധികം സംബന്ധിക്കാറില്ല. സംബന്ധിച്ച അച്ഛന്മാർ തന്നെയാണെങ്കിൽ തന്നെയും അവർ ചിലപ്പോൾ 1, 2, 3 കൗമായുടെ പ്രമേയസുതറ വായിക്കാറുമില്ല. അതുകൊണ്ട് അത്ര സുപരിചിതമായിരിക്കില്ല ആ ഭാഗം. ഞാൻ അതൊന്ന് ജസ്റ്റ് നിങ്ങളെ ഒന്ന് ഒരു ഇൻഫോം ചെയ്യുന്നതിന് വേണ്ടി ഞാൻ വായിക്കാം. ബലവാനും പരിശുദ്ധനും ലോകങ്ങളുടെ നിർമ്മിതാവുമായിരിക്കുന്ന ദൈവം ശോഭിതമില്ലാതിരുന്ന ആകാശത്തെ ആദ്യം സൃഷ്ടിച്ചു. ആരംഭത്തോടുകൂടി താൻ ഭൂമിയെ നിർമ്മിച്ചു. അതുമൂല സ്ഥൂല സൃഷ്ടിയെ കാണിച്ചു. ഓരോ ദിവസത്തെയും പ്രത്യേകം തിരിച്ച് സൃഷ്ടിയുടെ ശരിയായ ക്രമത്തെ വെളിപ്പെടുത്തി. സാക്ഷാത് പ്രകാശമായിരിക്കുന്ന താൻ മൂലം ലോകത്തെ പ്രശോഭിപ്പിക്കുന്ന പ്രകാശമുളവായി. അത് സ്ഥൂല പദാർത്ഥമല്ലെന്ന് താൻ തെളിയിച്ചു. അതിന്റെ വികസനത്താൽ പകലുണ്ടാകുന്നു. രാപ്പകലിന്റെ വേർപാടിന് സംഗതി പ്രമുഖ പ്രവാചകനായ മോശ മൂലം അറിയിച്ചു. സന്ധ്യയും ഉഷസ്സും ഉണ്ടായി ഒന്നാം ദിവസം എന്ന് പറഞ്ഞിരിക്കുന്നു. ഇരുട്ടിനെ രാത്രിയെന്നും വെളിച്ചത്തിന് പകലെന്നും പേര് നൽകി. കിഴക്ക് മുതൽ പടിഞ്ഞാറായിട്ട് പരിവർത്തനം ചെയ്യുന്ന ഒരു ദിവസ സമയം 24 മണിക്കൂറായി നിർണയിച്ചു. കാലചക്രങ്ങളെ ഓരോന്നായി യുക്തമാമണ്ണം താൻ ക്രമീകരിച്ചു. ഇത് വിയർപ്പ് ദിവസം ഞായറാഴ്ച സന്ധ്യ പ്രാർത്ഥനയുടെ രാത്രി പ്രാർത്ഥനയുടെ രാത്രി ഒന്നാം ഖോമായി വായിക്കുന്നതാണ്. ഇതുതന്നെയാണ് നമ്മുടെ പിതാക്കന്മാരും ഉദ്ദേശിച്ചിരുന്നതും ദൈവം കൽപ്പിച്ച് മോശം മുഖാന്തരം അള്ളി ചെയ്തിരിക്കുന്നതായിട്ടുള്ളത്. സൃഷ്ടിയുടെ സമയത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഈ സോഡിയാക്കിനെ ദൈവം 12 സൈൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. 30 ഡിഗ്രി വെച്ച് അത് 12, 3, 36, 360 ഡിഗ്രി ഉള്ള ഒരു സർക്കിൾ ആക്കി തീർത്തുന്നു. വൈ ഷുഡ് 12 ബി ദ പ്രീ ഡൊമിനന്റ് ഫാക്ടർ? വൈ ഇറ്റ് ഷുഡ് ബി എനി അതർ നമ്പർ ലൈക്ക് 10, 11, 12, 13, 7 എങ്ങനെയായാലും? ബിക്കോസ് 12 ഈസ് വൺ ഓഫ് ദ 4 പെർഫെക്റ്റ് നമ്പേഴ്സ് ഇൻ ദി ജൂയിഷ് ന്യൂമറോളജി. ഹെൻസ് ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ദി റൂൾ ഓഫ് ദ ഹെവൻസ് ഫോർ ദ സൺ is given to rule the day and the moon to govern the night. The great circle of heaven is 12 times 30, 360 degree. അതുകൊണ്ടാണ് വ്യാഴാഴ്ച രാത്രി പ്രാർത്ഥനയുടെ രണ്ടാം ഖോമായി പ്രാർത്ഥിക്കുന്നു. പന്തിരു തൂണുകളി ധരയെ താങ്ങുന്നു, പന്തിരു മാസങ്ങൾ ആണ്ടിൻ മകുടങ്ങൾ, 12 ഉറവുളവായി ആശിമോൻ ദേശി, പന്തിരു ശ്ലീകന്മാർ വചനം ഘോഷിച്ചു, വാനിലും മൂഴിയിലും നാനാദിശകളിലും തൽപ്രാർത്ഥന ഞങ്ങൾ അഭയം സങ്കേതം. അത് 12 ഉറവുകള് ഉളവായി ആശിമോൻ ദേശ. ആശിമോൻ ദേശ എന്ന് വെച്ചാൽ മരുഭൂമിയിലെ. അപ്പൊ ഈ 12 മാസങ്ങളെ ആണ്ടിന്റെ മകുടങ്ങളായി തീർന്നിരിക്കുകയാണ്. അതുകൊണ്ട് കാലസമ്പൂർണത എന്ന് പറയുമ്പോൾ വി നീഡ് ടു തിങ്ക് എബൌട്ട് ഓൾ ദിസ് സൃഷ്ടി. ആ സൃഷ്ടിക്ക് ദൈവം ആദ്യം ഞാൻ പറഞ്ഞ പോലെ ആരുടെയും അനുവാദം ദൈവം ആവശ്യപ്പെട്ടില്ല. പ്രകാശമേറിയ സണ്ണിനെ ദൈവം ഉണ്ടാക്കി. എന്നാൽ തന്റെ പുത്രൻ സണ്ണിന് വേണ്ടിയിട്ട് ഒരു മനുഷ്യ പുത്രിയോടാണ് യാചിക്കുന്നത്, എനിക്ക് ഇടം തരുമോ എന്ന്. ആ പുത്രി ധൈര്യസമേതം ഇടം കൊടുത്തു. അതാ ഇതാ ഞാൻ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞു. അപ്പോ ഹിസ്റ്ററി ടെൽ ദാറ്റ് പീപ്പിൾ ഓൾ ഓവർ ദ ദെൻ നോൺ വേൾഡ് അല്ലെങ്കിൽ ആ സമയത്ത് 2000 വർഷങ്ങൾക്ക് അറിയപ്പെടുന്ന ദേശങ്ങളിൽ ദേ ആർ വെയിറ്റിംഗ് ഫോർ എ കിങ്, എ സേവിയർ, എ മെസ്സായ, എ പ്രജാപതി ഹു വുഡ് ടു ഫ്ലീ ദം ഫ്രം ദ സ്ലേവറി, ടിറണി ആൻഡ് ക്രൂവൽ ഓപ്രഷൻ. ജൂസ് പീപ്പിൾ യഹൂദന്മാര് സേവിയർ, എ മെസ്സായ ഹു വുഡ് ബി ബോൺ ടു ഫ്രീ ദം ഫ്രം സ്ലേവറി ആൻഡ് ഫോർ ഓപ്രഷൻ. യഹൂദന്മാർക്കറിയാമല്ലോ അവരെ റോമൻ റൂളിലായിരുന്നു അന്നുണ്ടായിരുന്നത്. അതിനു മുൻപ് യവനന്മാരല്ലെങ്കിൽ ഗ്രീക്ക് റൂൾ ഉണ്ടായി. അത് കഴിഞ്ഞ് അവര് എക്സൈലായിട്ട് പോയി, മീഡോ പേർഷ്യൻ രാജ്യത്ത് നിന്നും തിരിച്ചു വന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു ഓപ്പറേഷന് വേണ്ടിയിട്ട് ആ സമയത്ത് അവരിങ്ങനെ ജീവിക്കുമ്പോൾ അവര് ദൈവം ലുക്കിംഗ് ഫോർ എ മെസ്സായ, ഒരു അഭിഷക്തനെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ നോക്കിക്കൊണ്ടിരുന്നു. അതുപോലെ ഗ്രീക്ക് വെയിറ്റഡ് ഫോർ എ ഗോഡ് ഹു വിൽ ബി ബോൺ ടു ഗൈഡ് ദം ഫ്രം ഡാർക്ക്നെസ് ടു ലൈറ്റ്. പ്രകാശത്തിലേക്ക് നയിക്കുന്ന, അന്ധകാരത്തിൽ നിന്നും പ്രകാശത്തിലേക്ക് നയിക്കുന്ന ഒരു വ്യക്തിയെ യഹൂദ ഗ്രീക്ക് ഫിലോസഫേഴ്സ് നോക്കിക്കൊണ്ടിരുന്നു. അതുപോലെ സൊറാസ്ട്രിയൻസ് അല്ലെങ്കിൽ പേർഷ്യൻ പാർസി റിലീജിയന് ബിലീവ്ഡ് ദാറ്റ് ദ ട്രൂത്ത് വുഡ് ഇൻകാർണേറ്റ് ത്രൂ എ വെർജിൻ ബർത്ത്. സൊറാസ്ട്രിയൻസ് വിശ്വസിച്ചിരുന്നു ഒരു വെർജിൻ ബർത്തോടുകൂടി ദ ട്രൂത്ത് വിൽ കം. ഹിന്ദുക്കളെ അല്ലെങ്കിൽ ഋഗ്വേദാസിലെ ഉപനിഷത്തുക്കളെ വിശ്വസിച്ചിരുന്നു അസത്തോമ സത്വഗമായ തമയോ സമാ ജ്യോതിർമഗായ മൃത്യുമാ അമൃതംഗമായ. അതിനകത്ത് അസത്തോമ സത്വഗമായ എന്ന് പറഞ്ഞാൽ ലീഡ് ഫ്രം അൺട്രൂത്ത് ടു ട്രൂത്ത്. ജീസസ് സെറ്റ് ഐ ആം ദ ട്രൂത്ത്. തമസോമ ജ്യോതിർഗമായ ഫ്രം ഡാർക്ക്നെസ് ടു ലൈറ്റ്. ജീസസ് സെറ്റ് ഐ ആം ദ ലൈറ്റ്. മൃത്യോമ അമൃതമായ ഫ്രം ഡെത്ത് ടു ലൈഫ്. ജീസസ് സെറ്റ് ഐ ആം ലൈഫ് ആൻഡ് റിസറക്ഷൻ. റോമൻസ് വെയർ ഗ്രേറ്റ് എഞ്ചിനീയേഴ്സ്. നമ്മൾ നോക്കണം ഇത് വെൻ ദ ടൈം ഹാസ് ഫുൾ കംപ്ലീറ്റഡ് അല്ലെങ്കിൽ കാല സമ്പൂർണത എന്ന് പറയുമ്പോൾ മൂന്ന് ഗ്രേറ്റ് സിവിലൈസേഷനാണ് അവിടെ വന്ന് ജോയിൻ ചെയ്യുന്നത്. അതിൽ അന്നത്തെ പ്രിവെയിലിംഗ് സിവിലൈസേഷനാണ് ലാറ്റിൻ സിവിലൈസേഷൻ അല്ലെങ്കിൽ റോമൻ സിവിലൈസേഷൻ. റോമൻസ് വെയർ ഗ്രേറ്റ് എഞ്ചിനീയേഴ്സ്. സോ ദേ ബിൽറ്റ് റോഡ്സ് ആൻഡ് പോർട്സ് ആൻഡ് സിറ്റീസ് ഫോർ കമേഴ്സ് ആൻഡ് കോളനൈസേഷൻ. ഓൾ റോഡ്സ് ലീഡ്സ് ടു റോം എന്ന് നമുക്ക് കേട്ടിട്ടുണ്ട്. ദിസ് വാസ് ഫോർ ദ ഈസി മൂവ്മെന്റ് ഓഫ് മിലിട്ടറി ടു ഓൾ ദ റോമൻ കോളനീസ്. ദ റോഡ്സ് ആൻഡ് സീ പോർട്സ് വെയർ യൂസ്ഡ് ഫോർ എ ഫ്രീ ട്രേഡ് ആൻഡ് കമേഴ്സ്. റോമൻ ലോ പ്രിവെയിൽഡ്. പീപ്പിൾ കുഡ് മൂവ് ത്രൂ ഔട്ട് ദ റോമൻ ടെറിട്ടറി വിത്തൗട്ട് ഫിയർ ആൻഡ് ഫിയർ ഓഫ് റോബേഴ്സ് ആൻഡ് സീ പൈറേറ്റ്സ്. അത് കടൽ കൊള്ളക്കാരിൽ നിന്നും മറ്റിൽ നിന്നും രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടെ മിലിട്ടറി അവരല്ല എല്ലാ കോണലിലും കോളനികളിലും യൂറോപ്പ് തൊട്ട് ഏഷ്യ മൈനറിന്റെ അല്ലെങ്കിൽ ഈസ്റ്റേൺ അനറ്റോള എന്ന ഈസ്റ്റേൺ പ്രൊവിൻസിന് വേണ്ടിയായിട്ടുള്ള കോൺസ്റ്റാന്റിനോപ്പിൾ വരെയും അവരെ വ്യാപിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇറ്റ് വാസ് വെരി ഈസി ടു മൂവ് പീപ്പിൾ ടു പ്രൊക്ലെയിം ദി ഗുഡ് ന്യൂസ്. പത്രോസിനും പൗലോസിനും സൈലസിനും ബർണബാസിനും ഇങ്ങനെയുള്ളവർക്കൊക്കെ യാത്ര ചെയ്യുന്നതിനൊക്കെ വളരെ സുഗമമായിട്ടുള്ള ഒരു അവസരമായിരുന്നു. ദാറ്റ് വാസ് വൺ ഓഫ് ദ അഡ്വാൻറ്റേജ് ഓഫ് ദ ഫുൾനെസ് ഓഫ് ടൈം. അത് കഴിഞ്ഞ് ഗ്രീക്ക് ലാംഗ്വേജ് ആൻഡ് ഫിലോസഫി സ്പ്രെഡ് ഓൾ ഓവർ ദ വേൾഡ്. അന്ന് നോൺ ഓൾ ഓവർ ദ വേൾഡ് ആണ്. അപ്പോൾ അലക്സാണ്ടർ ദ ഗ്രേറ്റ് ഈ ഈസ്റ്റേൺ പ്രൊവിൻസ് അപ് ടു ദ ഇന്ത്യ വരെ വന്നു എന്നാണ് പറയപ്പെടുന്നത്. അതിനെ മാഗ്ന ഇന്ത്യ എന്ന് പറയും. ഇന്നത്തെ പേർഷ്യ, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ മുതലായ എല്ലാ പ്രദേശങ്ങളിലും മാഗ്ന ഇന്ത്യ പെടുന്നതാണ്. ആ പ്രദേശം വരെയും വന്ന് ഗ്രീക്ക് ലാംഗ്വേജ് കൊയിനെ ഗ്രീക്ക് മുഴുവനും കോമൺ ലാംഗ്വേജ് ആയിട്ട് പ്രഖ്യാപിച്ചു. അതുകൊണ്ട് തന്നെയാണ് പുതിയ നിയമം മുഴുവൻ എഴുതിയിരിക്കുന്നത് ഗ്രീക്കിലാണ്. സോ പീപ്പിൾ ഇറ്റ് ഈസ് വെരി ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് കമ്മ്യൂണിക്കേറ്റ്. അതാണ് ഒരു ഗുണമുണ്ടായത് ഗ്രീക്ക് ലാംഗ്വേജിന്റേത്. പിന്നെ അതുപോലെ ഈ ലോഗോസിന്റെ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. വേർഡ് ടോട്ട് ദ വേർഡ് ഈസ് ടുക്ക് ഫ്ലഷ് ആൻഡ് ഡ്വെൽറ്റ് എമോങ് അസ് എന്ന്. അതിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, ആ വചനം ജഡമെടുത്ത് നമ്മുടെ ഇടയിൽ പാർത്തു. ആ വചനത്തിന് ഒരു ശരീരം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ദൈവം പെർമിഷൻ ചോദിച്ചൊരു ചെറിയൊരു എബ്രായ ബാലയിൽ നിന്നുമാണ്. അതാണ് മാതാവിന്റെ ഒരു സ്ഥാനം എന്നുള്ളത്. റോമൻസ് പിന്നെ ഇതുതന്നെയാണ് മൂന്ന് സിവിലൈസേഷൻ ഒന്നിച്ചുകൂടി വന്നു കഴിഞ്ഞപ്പോൾ ദ ഫുൾനെസ് ഓഫ് ടൈം. കർത്താവിന്റെ കുരിശിന്റെ മുകളിൽ എഴുതി വെച്ചിരിക്കുന്ന മൂന്ന് ലാംഗ്വേജുകളുണ്ട്. ഒന്ന് ഹീബ്രുവില്, ലാറ്റിന്, ഗ്രീക്കില്. ഇത് മൂന്നും എഴുതി വെച്ചിരുന്നു. കാരണം ഗ്രീക്ക് ലാംഗ്വേജ് വാസ് ദ കോമൺ ലാംഗ്വേജ്, ലാറ്റിൻ വാസ് ദ ലോ ഓഫ് ദ ലാൻഡ്, ആൻഡ് ഹീബ്രിയു ഈസ് ദ ലോ ഈസ് ദ ലാംഗ്വേജ് ഓഫ് ദ കോമൺ പീപ്പിൾ ഓർ ജൂയിഷ് പീപ്പിൾ. ഇവിടെ നമ്മള് ഐശയ 7:14 കന്യക ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കുമെന്നുള്ള അടയാളം ഏകദേശം 700 വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഐശയ പ്രവാചകൻ കൊടുത്തതാണ്, കർത്താവിന്റെ ജനനത്തിന് മുമ്പ് തന്നെ. നമ്മള് ഈ മഹത്തായ ദിവസം പിന്നെ മാതാവിനെ ഓർക്കുമ്പോൾ ആ മാതാവ് എങ്ങനെയൊക്കെയാണ് ഈ കാലസമ്പൂർണതയില് അത് മാതാവായി തീർന്നു എന്നുള്ളത്, അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഈ അതിനകത്ത് ഒരുപാട് ഈ ഗ്രേസിന്റെ കാര്യവും പിന്നെ എഫക്റ്റീവ് ഗ്രേസ് പിന്നെ എഫിഷ്യന്റ് ഗ്രേസ് സഫിഷ്യന്റ് ഗ്രേസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഈ പിന്നെ ചെറിയൊരു പ്രാർത്ഥനയോഗത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാകത്തില്ല, മനസ്സിലാകത്തുമില്ല. അവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട സബ്ജക്റ്റുകളാണ്. എങ്കിലും ഈ വിശുദ്ധ ദൈവമാതാവിനെ ഓർക്കുമ്പോൾ കാലസമ്പൂർണതയിൽ കർത്താവിന് ശരീരം കൊടുത്ത, അതായത് വചനമാകുന്ന ദൈവത്തിന് ശരീരം കൊടുത്ത, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് തന്റെ സ്വന്തം സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ്. പക്ഷെ സ്വന്തം സ്വരൂപവും സാദൃശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഈസ് ഈസ് ഇറ്റ് ഈസ് എ ഫിസിക്കൽ ഫോം. യോഹന്നാന സുവിശേഷം 4:14 പറയുന്നുണ്ട്, ദൈവം ആത്മാവാകുന്നു. അപ്പൊ ആത്മാവിന് രൂപമില്ല അല്ലേ, റൂഹ അല്ലെങ്കിൽ കാറ്റ് വിൻഡ് ഇതിനൊരു രൂപമില്ല. അപ്പൊ ദൈവത്തിനൊരു രൂപമില്ല. അപ്പൊ പിന്നെ എങ്ങനെയാണ് ദൈവം മനുഷ്യന് ഈ രൂപം കൊടുത്തത്? അത് അനദർ ടൈം ഐ ക്യാൻ എക്സ്പ്ലെയിൻ യു, ബട്ട് ഇപ്പൊ ഇത്ര മനസ്സിലാക്കിയാ മതി. ദൈവം തന്റെ പുത്രനെ മനുഷ്യന്റെ രൂപം എടുത്ത് അയക്കുന്നതിന് വേണ്ടിയിട്ട് മനുഷ്യന് രൂപം കൊടുക്കണമായിരുന്നു. അപ്പോൾ ദൈവം കൊടുത്തു ദൈവത്തിന്റെ വിത്ത് ഓൾ ദ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ദ ഗോഡ്, അതാണ് അവന്റെ ദൈവത്തിന്റെ രൂപവും സാദൃശ്യവും. അതില് കൊടുത്തതുകൊണ്ടാണ് ഈ മനുഷ്യന്റെ രൂപം എടുക്കുന്നതിന്റെ പുത്രനെ അയക്കുമെന്ന് ദൈവത്തിന്റെ സൃഷ്ടിയുടെ ആരംഭത്തിൽ തന്നെ അറിയാമായിരുന്നു. അതുകൊണ്ടാണ് കർത്താവ് ദൈവം പറഞ്ഞിരിക്കുന്നത് അവന്റെ സൃഷ്ടിയുടെ സർവ സൃഷ്ടിക്കും മുൻപായി കുരളറക്കപ്പെട്ട കുഞ്ഞാടെന്നുള്ളത്, സകല സൃഷ്ടികൾക്കും മുൻപായിട്ട്. ഇറ്റ് വാസ് ദെയർ വാസ് എ സിനർ കൺവീൻഡ് ഇൻ ദ ഹെവൻ. പിതാവും പുത്രനും പരിശുദ്ധരാഹവുമായുമാകുന്ന മൂന്ന് ത്രിത്വം ഒരു സിനഡ് കൂടിയിട്ടുണ്ട്. അതിനകത്ത് പിതാവ് പറഞ്ഞു ഞാൻ മനുഷ്യനെ സൃഷ്ടിക്കാൻ പോവുകയാണ്, പരിശുദ്ധ പറഞ്ഞു അവൻ വീണു പോകും, പുത്രൻ തമ്പുരാൻ പറഞ്ഞു ഞാൻ അവനെ രക്ഷിക്കും. അങ്ങനെയുള്ള ഒരു കൺസെപ്റ്റിലാണ് ഈ മനുഷ്യനെ സൃഷ്ടി നടത്തുന്നത്. അതുകൊണ്ടാണ് ലോകാരംഭങ്ങൾക്ക് മുൻപേ കുരുളറക്കപ്പെട്ട കുഞ്ഞാടെന്ന് പറയുന്നത്. ഒരു കുഞ്ഞാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഹൂദന് മനസ്സിലാകും എന്താണ് അതിന്റെ അർത്ഥമെന്ന്. അവൻ അറക്കപ്പെട്ട ബലി കഴിക്കുന്ന ഒരു ബലി വസ്തുവാണ് കുഞ്ഞാടെന്ന് പറയുന്നത്. യോഹന്നാൻ സ്നാപകൻ കർത്താവിനെ കണ്ട് വിളിക്കുന്നത് തന്നെയാണ്, ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞു. ലോകത്തിന്റെ പാപത്തെ വഹിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ലേവ്യ പുസ്തകം 14:10 പോയി നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും എന്താണ് കുഞ്ഞാടിനെ കൊണ്ട് അവൻ ഉദ്ദേശിക്കുന്നതെന്ന്. അതുകൊണ്ട് ആ കുഞ്ഞാടിന് വേണ്ടിയിട്ട് ഒരു ശരീരം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ബാലികയ്ക്ക് ദൈവം അവളോട് ചോദിച്ചു, അവൾ അവളുടെ ശരീരത്തെ കൊടുത്തു. അതുകൊണ്ട് കൃപ നിറഞ്ഞവളായി തീർന്നിരിക്കുന്നു ആ മാതാവിനുള്ള മധ്യസ്ഥതയും അഭയയാചനയും നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ പ്രിയപ്പെട്ടവർക്കും വിഷമത്തിലിരിക്കുന്നവർക്കും എല്ലാവർക്കും കോട്ടയായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അല്പസമയം ഇതിനുവേണ്ടി അവസരം തന്ന ബഹുമാനപ്പെട്ട രാജേഷ് അച്ഛനോടുള്ള നന്ദിയും കൃതജ്ഞതയും അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു വെരി മച്ച്.
കർത്താവിൽ അനുഗ്രഹീതര്, ദൈവശാസ്ത്ര അർത്ഥങ്ങളെയും ആരാധനയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് പരിശുദ്ധനായ പൗലോസ് ലീഹായുടെ ഗലാത്യർക്കെഴുതിയ ലേഖനത്തിന്റെ 4:4 ആസ്പദമാക്കി വളരെ ഗഹനമായ ചില ചിന്തകളെ അച്ഛൻ പല പ്രാവശ്യം സൂചിപ്പിച്ചു. പ്രത്യക്ഷത്തിൽ ഇത് ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കുവാൻ. അത് അച്ഛൻ പറയുന്നത് പോലെ തന്നെ ശരിയാണ്. കാരണം അച്ഛൻ വേദപുസ്തകത്തിൽ ഉൽപ്പത്തി മുതൽ വെളിപാട് പുസ്തകം വരെയുള്ള എല്ലാ പുസ്തകങ്ങളെയും കോർത്തിണക്കി ആരാധനാക്രമത്തിലെ ഗീതങ്ങളെ ചേർത്ത് വെച്ച് ഒരു വലിയ വിഷയത്തെ നമ്മളോട് പഠിപ്പിക്കുവാനായിട്ട് ഹ്രസ്വമായ ഒരു സമയം ഉപയോഗിക്കുകയായിരുന്നു. എങ്കിലും ഈ ആഴമായ അർത്ഥങ്ങളെ അതിന്റെ അകലത്തു നിന്ന് കാണാനും ഗ്രഹിക്കുവാനും ശ്രദ്ധിക്കുവാനും ഒരവസരം ഒരുക്കിയതിൽ പ്രിയപ്പെട്ട അച്ഛനോടുള്ള പ്രത്യേകമായ സന്തോഷം ഈ പ്രാർത്ഥനാ കൂട്ടായ്മയ്ക്ക് വേണ്ടി പ്രത്യേകമായി പ്രസ്താവിക്കട്ടെ. ഗലാത്യ ലേഖനം നമുക്ക് അറിയാം, അച്ഛൻ തന്നെ പറഞ്ഞതിന്റെ പശ്ചാത്തലം ഒന്നും പറയുന്നില്ല എന്ന് പറഞ്ഞാലും ഒരു വാക്ക് ഞാൻ അതിനെക്കുറിച്ച് കൂട്ടിച്ചേർക്കട്ടെ. ഗലാത്യയിലെ ജനങ്ങൾ യേശുക്രിസ്തുവിലൂടെയുള്ള വിശ്വാസത്തിലൂടെ രക്ഷയിലേക്ക് വന്നതിന് ശേഷം തങ്ങളുടെ വിശ്വാസയാത്രയെ പെട്ടെന്ന് അവസാനിപ്പിച്ച ഒരു സഭയാണ്. പ്രവൃത്തികളിൽ ആശ്രയിച്ചുകൊണ്ടുള്ള ഒരു പുതിയ യാത്ര ആരംഭിക്കുകയും ചെയ്യുന്നതായി പിന്നീട് കാണുന്നു. ദൈവത്തിലുള്ള വിശ്വാസം ഒരു വശത്ത്, പ്രവൃത്തിയിലൂടെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാനുള്ള ചിന്ത മറ്റൊരു വശത്ത്. അതിനെ കൃത്യമായി സൂക്ഷ്മമായി നിരീക്ഷിച്ച പരിശുദ്ധനായ പൗലോസ് ലീഹ വളരെ ഭംഗിയായി ഈ ആശയത്തിലൂടെ 5-ാം അധ്യായത്തിലെത്തുമ്പോഴാണ് ഇതെന്തിനു വേണ്ടിയാണ് ഈ പുസ്തകം എഴുതിയതെന്ന് വ്യക്തമാകുന്നത്. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽക്കുകയും അടിമ നുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം, ക്രിസ്ത്യാനിയാകുമ്പോൾ ലഭിക്കുന്ന സ്വാതന്ത്ര്യം, അതിനെ കൃത്യമായി വെളിപ്പെടുത്തുന്ന ഒരു പുസ്തകമാണിത്. എന്നാൽ ഈ 4-ാം അധ്യായം അച്ഛൻ ചിന്തയ്ക്കായി പ്രത്യേകം തിരഞ്ഞെടുത്ത വിഷയത്തിൽ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. അച്ഛനത് വ്യക്തമാക്കുകയും ചെയ്തു. ക്രിസ്തുവിന്റെ ജനനത്തെ കുറിച്ചും അല്ലെങ്കിൽ മനുഷ്യാവതാരത്തെ കുറിച്ച് വ്യക്തമാക്കുന്നത് ഇങ്ങനെയാണ്: ഹി വാസ് ബോൺ ടു എ വുമൺ. 2, ഹി വാസ് ബോൺ അണ്ടർ ദ ലോ. 3, ദാറ്റ് ഹി മൈറ്റ് റിഡീം ദോസ് ഹു വേർ അണ്ടർ ദ ലോ. ആൻഡ് ദ ലാസ്റ്റ് വൺ, ദാറ്റ് വി മൈറ്റ് റിസീവ് ദ അഡോപ്ഷൻ ആസ് ചിൽഡ്രൻ. ഒരു സ്ത്രീയിൽ ജനിച്ചവനായി ന്യായപ്രമാണത്തിന് വിധേയപ്പെട്ട് ജനിച്ച് അതോടൊപ്പം തന്നെ വീണ്ടെടുപ്പിന്റെ അനുഗ്രഹീതമായ ഒരംശം ന്യായപ്രമാണത്തെ സ്വീകരിച്ചവർക്ക് കൊടുക്കുവാൻ, ഏറ്റവും ഒടുവിൽ പുത്രത്വം പ്രാപിച്ച് അബ്ബ എന്ന പേര് വിളിക്കത്തക്കവണ്ണം ദൈവത്തെ അവകാശമാക്കുന്ന ഒരു ജനതയായി മാറ്റുവാനാണ് ഈ കർമ്മങ്ങളൊക്കെ പൂർത്തീകരിച്ചത്. അതിന് മുഖാന്തരമായ ഒരു മനുഷ്യകുലത്തിലെ നമ്മളെ പോലെ ജനിച്ച ഒരു സാധാരണ സ്ത്രീ ഇന്ന് ലോകത്തിൽ ജനിച്ചതിന്റെ പെരുന്നാളാണ് ഇന്ന് നമ്മൾ ആചരിക്കുന്നത്. എങ്കിലും ആ അമ്മയുടെ ദൗത്യം നമ്മുടെ ദൗത്യവുമായിട്ട് താരതമ്യപ്പെടുത്തുവാനുള്ള അവസരം കൂടിയാണ് ഈ ജനന പെരുന്നാൾ. അമ്മ ഏറ്റെടുത്ത ദൗത്യം ദൈവത്തെ വഹിക്കുവാൻ, ദൈവത്തെ ഉദരത്തിൽ വഹിച്ച് പ്രസവിച്ച് വളർത്തുവാനുള്ള ഒരു സൗഭാഗ്യം ദൈവം തിരഞ്ഞെടുത്തു കൊടുത്തുവെങ്കിൽ നമ്മുടെ ജീവിതത്തിലും ഉദരത്തിൽ വഹിക്കുന്നതിനേക്കാളുപരി ഹൃദയത്തിൽ ദൈവത്തെ വഹിച്ചുകൊണ്ട് അധരത്തിലൂടെയും പ്രവൃത്തിയിലൂടെയും ക്രിസ്തുവിനെ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ളൊരു വലിയ സുവിശേഷ ദൗത്യം ഓരോ ക്രൈസ്തവനിലുമുണ്ട്. മുസ്ലിങ്ങൾക്ക് പ്രത്യേകിച്ച് ISS പോലെയുള്ള സംഘടനകളൊക്കെ അവർ വിശ്വസിക്കുന്നതും പ്രചരിപ്പിക്കുന്നതും മറ്റു മതസ്ഥരെ കൊന്നൊടുക്കിയാൽ അവർക്ക് സ്വർഗരാജ്യം ലക്ഷ്യമാണ്. ക്രൈസ്തവ ചിന്തയിൽ അങ്ങനൊരു ആശയമില്ല. ക്രിസ്തുവിനെയും ക്രിസ്തു രാജ്യത്തെയും സ്വർഗരാജ്യത്തെയും പരിചയപ്പെടുത്തി കൊടുക്കുക, അത് ഭൂമിയിൽ സംജാതമാകുമ്പോൾ സമാധാനം എല്ലാവർക്കും അനുഭവിക്കുവാനിടയാകും. ഈ ചിന്തയാണ് നമ്മുടെ മതം, നമ്മുടെ ഈ കൂട്ടായ്മ പരിചയപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ദൈവത്തിന്റെ ജനനത്തിന് വേണ്ടി പ്രത്യേകം ക്രമീകരിക്കപ്പെട്ട ഒരു സ്ത്രീ പുത്രനെ ഈ ലോകത്തിലേക്ക് ജനിക്കാൻ തക്കവണ്ണം അനുഗ്രഹീതമായി തയ്യാറാക്കിയതുപോലെ നമ്മളെയും ദൈവം ഒരുക്കിയിരിക്കുന്നത് ഓരോ കാലഘട്ടത്തിലും അതാത് കാലഘട്ടത്തിലെ സമൂഹത്തിന് ഹൃദയത്തിൽ വചനത്തെ സ്വീകരിച്ച് അധരത്തിലൂടെയും ജീവിതത്തിലൂടെയും വചനത്തിന്റെ മാറ്റുലികൾ മറ്റുള്ളവർക്ക് പകർത്തി കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ ദൈവത്തെ അബ്ബ എന്ന് വിളിക്കാൻ തക്കവണ്ണം ഉള്ള അവകാശത്തിലേക്ക് നമ്മളെ തന്നെ വേർതിരിക്കുക. ദൈവം വലിയൊരു മുഖാന്തരം ബഹുമാനപ്പെട്ട ഡോക്ടർ VC വർഗീസ് അച്ഛനിലൂടെ നമുക്ക് ഇന്ന് പ്രഭാതത്തിൽ നൽകിയതിൽ പ്രത്യേകം ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. എല്ലാ വന്യ വൈദിക ശ്രേഷ്ഠരോടും വിശ്വാസ സമൂഹത്തോടുമുള്ള പ്രത്യേകമായ സന്തോഷം അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.
തിരഞ്ഞെടുക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥനയാണ്. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള പേരുകൾ പ്രത്യേകമായിട്ട് നൽകുന്നത്, ഒരു ടോബിയെ ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. ടോബിക്ക് ഒരു സർജറി ഉണ്ട്, കാര്യമായിട്ട് ദൈവസന്നിധിയിൽ ഓർക്കാം. അതുപോലെ തന്നെ സാറാമ്മ, ഷാജു, മറിയാമ്മ, അനന്യ, സന്ധ്യ, ഷാജി, രോഹാൻ, ഡയോണ, അതേക ദൈവത്തിൻ്റെ ഇതിൽ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ സാറോർക്കാറുള്ള വൈദികര് അവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. കിമ്മി, ആലീസ് ജോസഫ്, ഒരു കൊച്ചുമോളെ ഓർക്കാം. ജോയൽ, ഒരു മേരിയെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഏലിയാമ ചെറിയാനെ ഓർക്കാം. റേച്ചൽ കറിയെ ഓർത്ത് പ്രാർത്ഥിക്കാം. അതുപോലെ ഒരു മേരിക്കുട്ടി, ക്യാൻസർ ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന ഒരു മേരിക്കുട്ടി ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. ഡിംപിൾ മാത്യുവിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. മറ്റാരെങ്കിലും നമ്മുടെ ഓർമ്മയിലെ പേരുകൾ തന്നിട്ടുണ്ടെങ്കിൽ അവരെയൊക്കെ ദൈവസന്നിധിയിൽ കരുണയ്ക്കും ആശ്വാസത്തിനുമായിട്ട് അപേക്ഷിക്കാം. ഞങ്ങളെ നിത്യമായി സ്നേഹിക്കുന്ന കാരുണ്യവാനായ ദൈവമേ, ഒരു ദിനം കൂടെ താഴ്മയായി സന്നിധിയിലായിരിക്കാൻ തക്കവണ്ണമെന്ന് കൃപയെ ഓർത്ത് സ്തുതിക്കുന്നു. ദൈവമേ, ഈ പ്രാർത്ഥന കൂട്ടമേ എപ്പോഴും അവിടുന്ന് വാഴ്ത്തുകയും സംബന്ധിക്കുന്നവർക്കൊക്കെ അനുഗ്രഹങ്ങളും നൽവരങ്ങളും തന്ന് അനുഗ്രഹിക്കുന്ന കൃപയെ ഓർത്ത് സ്തുതിക്കുന്നു. തമ്പുരാനെ, അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടായ്മയായി സ്വർഗം കേൾക്കുന്നു എന്നുള്ള ഉത്തമ ബോധ്യത്തോടുകൂടി വിശ്വാസത്തോട് സമർപ്പണത്തോട് ദൈവ മുമ്പാകെ നിൽക്കുന്ന ഒരു കൂട്ടായ്മയായി ഇതിനെ രൂപാന്തരപ്പെടുത്തണമേ. അനേക ആളുകളുടെ പേരുകളെ ഓർത്തു രോഗികളായി ദൈവമേ അവരെവിടുന്ന് കാണുകയും കേൾക്കുകയും അവരെ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്നു. വളരെ അത്ഭുതകരമായി നിമിഷം വരെ നയിക്കുന്നു. തുടർന്നും ദൈവമേ അങ്ങയുടെ വാത്സല്യപൂർണമായ നടത്തിപ്പ് ഒരു ദാസരോട് കൂടി ഉണ്ടാകണമേ. രോഗം സമ്മാനിക്കുന്ന ആഴമായ വേദനകളും രോഗം നൽകുന്ന ഭയവും അസ്വസ്ഥതയും മൂലം പ്രയാസപ്പെടുന്ന ആളുകൾക്കൊക്കെ അങ്ങയുടെ ശാന്തിയും സമാധാനവും സൗഖ്യവും കൊടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ ദൈവമുഖം കാണുവാൻ ഇടയാകുന്നതിനുള്ള കാരണം രോഗമാണെങ്കിൽ ആ രോഗത്തെയും സന്തോഷത്തോടെ സ്വീകരിച്ച് അങ്ങയുടെ മുഖം ദർശിക്കത്തക്ക ഓണമുള്ള വിചാരങ്ങളിലേക്ക് ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുറ്റവരും വേർപ്പെട്ട് ദുഃഖാനുഭവിക്കുന്ന കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവയോട് ആശ്വസിപ്പിച്ച് സന്തോഷിപ്പിക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർക്കുന്നു. യുവാക്കാരന്മാർ, യുവതികളും ചെറുപ്പക്കാരെല്ലാം തിരുവുമ്പാ സമർപ്പിക്കുന്നു. വിവാഹം ജീവിതം നയിക്കുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെട്ട ദമ്പതികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിവാഹപ്രായം എത്തിയിട്ടും പങ്കാളികളെ ലഭിക്കാതെ പ്രയാസപ്പെടുന്ന മക്കളെ അങ്ങയുടെ കരുണയുടെ മുമ്പാകെ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പലതരത്തിലുള്ള ദുഃഖം കുടുംബത്തിൽ അനുഭവിച്ച് ജീവിക്കുന്ന മക്കളെയൊക്കെ ദൈവമേ അവിടുന്ന് വാഴ്ത്തണമേ, അനുഗ്രഹിക്കണമേ. നിരാശയുടെയും ദുഃഖത്തിന്റെയും അടിത്തട്ടിൽ കൂടി കടന്നു പോകുന്ന മക്കളെയൊക്കെ അവിടുത്തെ ബലവും കൃപയും നൽകി അവരെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജോലി ചെയ്യുന്നവരെയും ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സഭയെ ഓർക്കുന്നു. സഭയെ നയിക്കുന്ന എല്ലാ വിശുദ്ധ പിതാക്കന്മാരെയും ആളപ്രതി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സഭയുടെ നടത്തപ്പെടുന്ന ഇലക്ഷന്റെ പ്രവർത്തനങ്ങളെയൊക്കെ തിരുവമ്പ സമർപ്പിക്കുന്നു. ദൈവഭയവും ദൈവാശ്രയ ബോധമുള്ള പിതാക്കന്മാരെ ഈ സഭയെ നയിപ്പാൻ തക്കോണ്ണം എഴുന്നേൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെയൊക്കെ അവിടുന്ന് വാഴ്ത്തണമേ, അനുഗ്രഹിക്കണമേ, സ്വർഗീയ നന്മകളാൽ നിറയ്ക്കണമേ. പ്രകൃതിക്ഷോഭ മൂലവും തീവ്രവാദം മൂലം പീഡിപ്പിക്കപ്പെടുന്നവരെ അവിടുന്ന് ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണമേ. ഞങ്ങളിൽ എവിടെയെങ്കിലും കുറവുകളോ കുറ്റങ്ങളോ ഉണ്ടെങ്കിൽ ക്ഷമിക്കണമേ. ഓരോ നിമിഷവും അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ ശിരസുകളെ വണങ്ങുമ്പോൾ ഞങ്ങളുടെ കഴുകി ശുദ്ധീകരിക്കപ്പെട്ടവരായി തീരുവാൻ സംഗതിയാക്കണമേ. ഞങ്ങളുടെ വ്യക്തിജീവിതത്തിലും കുടുംബ ജീവിതത്തിലും സമാധാനം അനുഭവിപ്പാൻ അർഹതയുള്ളവരായി ജീവിപ്പാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. താഴ്മയും വിനവും ഞങ്ങൾക്ക് നൽകണമേ. പ്രത്യേകിച്ച് അമ്മയുടെ നാമധേയത്തിൽ ഞങ്ങളൊക്കെ എട്ടുനോമ്പ് ആഘോഷിച്ച് അങ്ങയുടെ മുമ്പാകെ അടുത്തു വരുമ്പോൾ ദൈവമാതാവ് കാണിച്ച താഴ്മയുടെയും വിശ്വാസത്തിന്റെയും ആ നല്ല അനുഭവങ്ങളെ പ്രാപ്യമാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പരിചിത സഭയെ ഓർക്കുന്നു. സഭയെ നയിക്കുന്ന പിതാക്കന്മാരെ ഓർക്കുന്നു. വിശ്വാസ സമൂഹങ്ങളെ മുഴുവൻ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനാ കൂട്ടമേൽ നേതൃത്വം നൽകുകയും ചെയ്യുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് തിരുവചന ധ്യാനം നിർവഹിച്ച പ്രിയപ്പെട്ട അച്ഛനെയും കുടുംബത്തെയും ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. സകല വാങ്ങിപ്പോയവർക്കും സ്വർഗ ഊർജമില്ല ആശ്വാസം നൽകണമേ. ഞങ്ങൾ നിന്നെ നിന്റെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും വന്നാളും തുതിച്ചു പുകഴ്ത്തുവാനായിട്ട് തന്നെ.
ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനാം പുത്രന്റെ കൃപയും പരിശുദ്ധരുടെ സൗന്ദവും സഹവാസവും നാം എല്ലാവരുടെ മേലും നമ്മുടെ പരിശുദ്ധയോടുകൂടിയും നമ്മോർത്ത് പ്രാർത്ഥിച്ചിട്ടുള്ള എല്ലാ ആവശ്യങ്ങളോടും അവരോട് ആവശ്യക്കാരോടുകൂടിയും ഇപ്പോഴും എപ്പോഴും എന്നെ കൊണ്ടായിരിക്കും.
ആമേൻ.